about some foundational principles that will bring us into freedom.
നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പര്യാപ്തമായ ചില അടിസ്ഥാന സത്യങ്ങളെ കുറിച്ച് നാം ഇന്നലെ ചിന്തിക്കുകയുണ്ടായി.
The elementary teaching of what repentance and faith is.
മാനസാന്തരം എന്താണ്, വിശ്വാസം എന്താണ് എന്നതിന്റെ അടിസ്ഥാനമായ സത്യം ചിന്തിക്കുകയുണ്ടായി.
What it means to receive the Holy Spirit.
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്.
Which is the same as receiving Christ.
ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നതും അതും ഒന്നാണ് എന്ന് നാം പറയുകയുണ്ടായി.
But then we need to be filled with the Holy Spirit.
അതിനെ തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനെ കുറിച്ച്.
Which is to open every part of our being to the Holy Spirit.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അറകളും പരിശുദ്ധാത്മാവിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതിനെ കുറിച്ച് നാം പറഞ്ഞു.
You know, if you think of the life of Jesus and seek to follow it, you'll never go wrong.
യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നിങ്ങൾ നോക്കുകയും അനുഗമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല.
In the Old Testament, they only had the written word.
പഴയ നിയമത്തിൽ നിങ്ങൾക്ക് എഴുതപ്പെട്ട വാക്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
All the Israelites.
എല്ലാ ഇസ്രായേൽ മക്കൾക്കും.
But now we have got the word made flesh in Jesus.
എന്നാൽ ഇപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൽ വചനം ജഡമായി തീർന്നത് കാണുവാൻ കഴിയും.
A word written on a paper not so easy to follow as a word written in a human life.
പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഒരു വചനം നമുക്ക് മനസ്സിലാക്കുന്നതിനേക്കാട്ടിൽ ഉപരി ജീവിതത്തിൽ നാം കാണുന്ന വചനം നമുക്ക് അനുഗമിക്കുവാനാണ് കൂടുതൽ എളുപ്പം.
Is it easier to learn swimming by reading a book or seeing a person swim in front of you in a river?
നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി നദിയിലൂടെ നീന്തുന്നത് കാണുന്നതിലൂടെയാണോ അല്ലെങ്കിൽ നീന്തലിനെ കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിക്കുന്നതിലൂടെയാണോ നിങ്ങൾക്ക് നീന്തൽ പഠിക്കുവാൻ കഴിയുക?
You cannot learn swimming by studying it in a book.
നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നീന്തൽ പഠിക്കുവാൻ കഴിയുകയില്ല.
And you cannot live a holy life by reading in a book the principles.
ചില പ്രമാണങ്ങൾ ഒരു പുസ്തകത്തിൽ വായിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ കഴിയുകയില്ല.
That's why in the Old Testament nobody could live a holy life fully.
അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ആർക്കും തന്നെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ കഴിയാതെ.
They could only live holy externally.
അവർക്ക് ബാഹ്യമായിട്ട് മാത്രമാണ് വിശുദ്ധരായി ജീവിക്കുവാൻ.
Outside of the cup was clean.
അവരുടെ പാത്രത്തിന്റെ വെളിയിൽ പുറം മാത്രമേ ശുദ്ധിയുള്ളതുണ്ടായിരുന്നു.
When you drink water, more important than the outside of the cup is the inside of the cup.
നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ കപ്പിന്റെ പുറം ഭാഗത്തേക്കാൾ അതിന്റെ അകത്തുള്ള ഭാഗം വൃത്തിയായിരിക്കണം എന്നുള്ളതാണ്
പ്രധാനം.
അതാണ് യേശുക്രിസ്തു പറഞ്ഞത്.
The inside of your life is more important than the outside.
നിങ്ങളുടെ ബാഹ്യ ജീവിതത്തേക്കാൾ നിങ്ങളുടെ ആന്തരിക ജീവിതമാണ് പ്രധാനമുള്ളത്.
What is use washing the outside of a glass and inside is all dirty and you drink water from that?
നിങ്ങൾ ഗ്ലാസിന്റെ പുറമൊക്കെ വൃത്തിയാക്കുന്നു എന്നാൽ ഗ്ലാസിന്റെ അകത്ത് അഴുക്കാണെങ്കിൽ അതിൽ എങ്ങനെയാണ് നിങ്ങൾ വെള്ളം കുടിക്കുക?
We are so careful in something like this.
ഇങ്ങനെയുള്ള കാര്യത്തിൽ നാം വളരെ ശ്രദ്ധാലുക്കളാണ്.
More important, we don't realize our inside is more important than our outside.
നമ്മുടെ ആന്തരിക ജീവിതം ബാഹ്യ ജീവിതത്തെക്കാൾ എത്രയധികം പ്രാധാന്യമുള്ളതാണ് എന്ന് നാം പലപ്പോഴും ഓർക്കാറില്ല.
What people think about us is not at all important compared to what God thinks about us.
ദൈവം നമ്മെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യർ നമ്മെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ വളരെയധികം പ്രധാനപ്പെട്ടത്.
If you remember the simple principles, one or two simple principles.
ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ലളിതമായ പ്രമാണങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ
ഓൾവേസ്
എപ്പോഴും
റിമെമ്പർ
എപ്പോഴും ഓർക്കുക
മൈ ഇന്നർ പ്രൈവറ്റ് ലൈഫ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ദൻ മൈ ഔട്ടർ പബ്ലിക് ലൈഫ്
എന്റെ ബാഹ്യമായ മറ്റുള്ളവർക്ക് കാണുന്ന ജീവിതത്തെക്കാട്ടിലും എന്റെ ആന്തരികമായ രഹസ്യ ജീവിതമാണ് പ്രധാനപ്പെട്ടത്.
ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്.
അതെപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക.
ബി മോർ ഡിസ്റ്റർബ് ഇഫ് യുവർ ഇന്നർ പ്രൈവറ്റ് ലൈഫ് ഈസ് ബാഡ് ദൻ ഇഫ് യുവർ ഔട്ട്വേർഡ് ലൈഫ് സംബഡി ഹാഡ് എ ബാഡ് ഇംപ്രഷൻ അബൌട്ട് യു.
നിങ്ങളെ കുറിച്ച് മറ്റൊരു വ്യക്തിക്ക് തെറ്റായ ഒരു ധാരണ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് അതിനെക്കാട്ടിലുപരി നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ ഭാരമുള്ളവരായിരിക്കുക.
സോ ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് മൈ ഇന്നർ ലൈഫ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടന്റ് ദാൻ മൈ ഔട്ടർ ലൈഫ്.
എന്റെ ബാഹ്യ ജീവിതത്തെക്കാൾ എന്റെ ആന്തരിക ജീവിതം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ആദ്യത്തെ പ്രമാണം.
സെക്കൻഡ്
രണ്ടാമതായി
വാട്ട് ഗോഡ് തിങ്ക്സ് അബൌട്ട് മീ ഈസ് മച്ച് മോർ ഇമ്പോർട്ടന്റ് ദാൻ വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് മീ.
ആളുകൾ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത്.
ഈവൻ വാട്ട് ദ ഡെവിൾ തിങ്ക്സ് അബൌട്ട് യു ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് യു.
ആളുകൾ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ പിശാച് നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്.
ദ പീപ്പിൾ കാൻ സീ 90% ഓഫ് യുവർ ലൈഫ്.
ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ 90% ഭാഗവും കാണുവാൻ കഴിയും.
ദ ഡെവിൾ സീസ് ഓൾ യുവർ ലൈഫ്.
നിങ്ങളുടെ ജീവിതം മുഴുവനുമായിട്ട് പിശാചിനെ കാണുവാൻ
കഴിയും. ഹി കാൻ സീ യുവർ തോട്ട്സ്.
അവന് നിങ്ങളുടെ ചിന്തകൾ അറിയാൻ കഴിയുകയില്ല.
That only God can see.
അത് ദൈവത്തിന് മാത്രമേ കാണുവാൻ
കഴിയൂ. God's opinion is most important.
അതുകൊണ്ട് ദൈവത്തിന്റെ നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമാണ് ഏറ്റവും വലിയത്.
The devil's opinion is second in importance.
പ്രാധാന്യത്തിൽ പിശാചിന് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായത്തിന് രണ്ടാം സ്ഥാനമാണ്.
People's opinion is absolutely unimportant.
ആളുകൾക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായത്തിന് ഒട്ടും പ്രാധാന്യമില്ല.
Because the devil knows what we are.
നാം എപ്രകാരമുള്ളവരാണ് എന്ന് പിശാചിന് അറിയാം.
Once we read in Acts 19, some people try to cast out demons.
നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ ചില വ്യക്തികൾ അവിടെ ഒരു പിശാചിനെ പുറത്താക്കുവാൻ ശ്രമിച്ചതിനെ കുറിച്ച് നാം വായിക്കുന്നു. കേവായുടെ പുത്രന്മാരെ കുറിച്ചാണ് നമ്മൾ
വായിക്കുന്നത്.
പിശാചി പറഞ്ഞത് എന്താണെന്ന്
എനിക്കറിയാം.
അവന്റെ ജീവിതവും നല്ല മാതൃകയുള്ള ജീവിതമാണ്.
യു ഫെലോസ്, ഐ നോ ഓൾ അബൌട്ട് യുവർ ലൈഫ്.
നിങ്ങളെ കുറിച്ച് എനിക്കറിയാമല്ലോ, നിങ്ങളുടെ ജീവിതം മുഴുവനുമായിട്ട് എനിക്കറിയാം.
യു തിങ്ക് യു ആർ ഗോയിങ് ടു കാസ്റ്റ് മീ ഔട്ട്?
നിങ്ങൾക്ക് എന്നെ പുറത്താക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ?
ജംപ്ഡ് ഓൺ ദം ആൻഡ് ടോർ ദെയർ ക്ലോത്സ്.
അവരുടെ മേൽ, കേവയുടെ പുത്രന്മാരുടെ മേൽ ചാടി വീണ് അവരുടെ വസ്ത്രത്തെ കീഴ്ക്കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്.
സോ ഐ വാണ്ട് ദ ഡെവിൾ ടു റെക്കഗ്നൈസ് മീ ആൾസോ. ജീസസ് ഐ നോ, പോൾ ഐ നോ, ആൻഡ് യുവർ നെയിം മസ്റ്റ് ആൾസോ ബി ദേർ.
അവിടെ യേശുക്രിസ്തുവിനെ അറിയാം, പൗലോസിനെ അറിയാം എന്ന് പറഞ്ഞ് അതിനോട് ചേർത്ത് നിങ്ങളുടെ പേരും കൂടെ പിശാചിന് അറിയുവാൻ കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഡസ് ദ ഡെവിൾ റെക്കഗ്നൈസ് യു ലൈക് ഹി റെക്കഗ്നൈസസ് ജീസസ് ആൻഡ് പോൾ?
പൗലോസിനെയും യേശുക്രിസ്തുവിനെയും പൗലോസിനെയും അറിയുന്നത് പോലെ പിശാചിന് നിങ്ങളെയും അറിയുവാൻ കഴിയുമോ?
ദാറ്റ് ഈസ് എ ട്രെമെൻഡസ് റെക്കമെൻഡേഷൻ.
അങ്ങനെയെങ്കിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട അംഗീകാരമാണ്.
But if the devil says Jesus I know and Paul I know, but who are you? I know all about your private life.
യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, നീ ആരാണ്? നിന്റെ രഹസ്യ ജീവിതം മുഴുവനുമായിട്ട് എനിക്കറിയാമല്ലോ.
I don't know your thought life because God has not given me permission to see that.
നിന്റെ ചിന്താമണ്ഡലം എന്താണ് എന്ന് അറിയുവാനായിട്ട് എനിക്ക് ദൈവം അനുമതി തന്നിട്ടില്ല.
The devil says I know all about your financial transactions.
എന്നാൽ നിന്റെ പണമിടപാടുകളെ കുറിച്ചൊക്കെ എനിക്കറിയാം.
I know all about how you live at home.
നീ വീട്ടിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കറിയാം.
I know all about how you live in your office.
നിന്റെ ഓഫീസിൽ നീ എങ്ങനെ പെരുമാറുന്നു എന്ന് എനിക്കറിയാം.
I know how you behave in the bus and the train and the road.
നീ ബസ്സിലും ട്രെയിനിലും റോഡിലും എങ്ങനെ പെരുമാറുന്നു എന്ന് എനിക്കറിയാം.
I know how you deal with your relatives.
നിന്റെ ബന്ധുക്കളോട് നീ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് എനിക്കറിയാം.
So don't try to fool me.
അതുകൊണ്ട് നീ എന്നെ മോശനാക്കരുത്.
The devil says you can fool everybody in the church but don't try to fool me. I know all about your life.
നിനക്ക് ചർച്ചിലുള്ള സഭയിലുള്ള എല്ലാവരെയും പോഷന്മാരാക്കിയേക്കാം, പക്ഷേ എന്നെ പോഷനാക്കേണ്ട.
How do you shut the mouth of the devil?
പക്ഷേ എങ്ങനെയാണ് പിശാചിന്റെ വായ അടയ്ക്കുവാൻ കഴിയുക?
That you can say to him, you know all about my private life, Satan. What can you say? I can resist you in Jesus' name.
എന്റെ രഹസ്യ ജീവിതത്തെ മുഴുവനുമായിട്ട് നിനക്കറിയാം, എന്നാലും പിശാചി എനിക്ക് നിന്നെ എതിർക്കുവാൻ കഴിയും.
I am not perfect.
ഞാൻ പൂർണ്ണനല്ല.
But according to the light I have, I'm living according to that.
എന്നാൽ എനിക്ക് ഇന്ന് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് ഞാൻ ആ രീതിയിൽ ജീവിക്കുന്നവനാണ്.
Remember, the Christian life is not a sudden growth to perfection.
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള ഒറ്റച്ചാട്ടമല്ല.
A 5-year-old who's just joined kindergarten.
5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് അവൻ കിൻഡർ ഗാർഡനിലാണ്
പോകുന്നത്. He says, I am working towards getting a PhD.
അവൻ പറയുകയാണ്, ഞാൻ ഒരു PhD ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ,
son, how long will you take?
മകനെ, നീ എത്ര കാലം എടുക്കും?
ഓ, മേബി 25 years, but I'm going to work towards it.
പക്ഷേ 25 വർഷം എടുത്തേക്കാം, പക്ഷേ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ആയിരിക്കും.
What are you doing now?
ഇപ്പോൾ നീ എന്ത് ചെയ്യുന്നു?
Now I'm in kindergarten learning addition and ABC.
ഞാൻ ഇപ്പോൾ കിൻഡർ ഗാർഡനിലാണ്, LKGയിലാണ്. ഞാൻ ഇപ്പോൾ കൂട്ടലും കുറയ്ക്കലുമൊക്കെ പഠിക്കുകയാണ്.
In this class I'll get 100%.
ഈ ക്ലാസ്സിലേക്ക് 100% മാർക്കുണ്ട്.
Next year I will go to first standard.
അടുത്ത വർഷം ഞാൻ ഒന്നാം ക്ലാസ്സിൽ പോകും.
Then I'll learn some more.
അവിടെ ഞാൻ കുറച്ചുകൂടെ പഠിക്കും.
Then I'll again get 100%.
അവിടെയും ഞാൻ കുറച്ചുകൂടെ 100% മാർക്ക് വാങ്ങും.
So he does not compare himself with other older students in the school.
സ്കൂളിലുള്ള മറ്റ് പ്രായമുള്ള കുട്ടികളുമായിട്ടല്ല അവൻ തന്നെ തന്നെ തുല്യം ചെയ്യുന്നു.
Don't compare yourself with other believers.
മറ്റ് വിശ്വാസികളുമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യരുത്.
They may be more mature than you.
അവർ നിങ്ങളെക്കാട്ടിലും പക്വതയുള്ളവരായിരിക്കും.
God will judge a 10th standard student by higher level than first standard student.
10th ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയെ 1st ക്ലാസ്സിലുള്ള വിദ്യാർത്ഥിയെക്കാട്ടിലും ഉയർന്ന നിലവാരത്തിലാണ് ദൈവം വിധിക്കുക.
To whom more is given, more is required.
കൂടുതൽ ലഭിച്ചവന് കൂടുതൽ അവനോട് ദൈവം ചോദിക്കും.
Don't think that God judges you and other believers on the same standard.
നിങ്ങളെയും മറ്റ് വിശ്വാസികളെയും ഒരേ തരത്തിലാണ് ദൈവം വിധിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
He does not even judge you and your wife by the same standard.
നിങ്ങളെയും നിങ്ങളുടെ ഭാര്യയെയും ഒരേ നിലവാരത്തിലല്ല ദൈവം വിധിക്കുന്നത്.
God knows everybody what level they are in.
ഓരോരുത്തരും ഏത് നിലവാരത്തിലാണ് എന്നുള്ളത് ദൈവത്തിനറിയാം.
That means how much they have received.
എത്രമാത്രം അവർക്ക് ലഭിച്ചു.
according to that level he will judge.
ആ നിലവാരത്തിന് അനുസരിച്ചാണ് ദൈവം അവരെ വിധിക്കുന്നത്.
Don't be discouraged if there are certain things you don't know or certain sins you are still defeated by.
നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ ഉണ്ടെന്നതുകൊണ്ടോ നിങ്ങൾ ഇപ്പോഴും പരാജയപ്പെടുന്ന ചില പാപങ്ങളുണ്ട് എന്നതുകൊണ്ടോ നിങ്ങൾ നിരാശപ്പെടരുത്.
Start with the things that are easy.
എളുപ്പമുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ തുടങ്ങുക.
ABC, addition,
കൂട്ടൽ.
Then little by little God will lead you to higher things.
കൂടുതൽ ക്രമേണ കൂടുതൽ കാര്യങ്ങളിലേക്ക് ദൈവം നിങ്ങളെ
നടത്തും.
പൗലോസ് എന്താണ് പറഞ്ഞത്?
1 Corinthians 4:4. അവിടെ
എന്താണ് പൗലോസ് പറയുന്നത്?
I am conscious of nothing against myself.
എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ചും ബോധമില്ല.
You know what that means?
അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം?
According to what God has shown me, I'm getting 100%.
ദൈവം എനിക്ക് വെളിച്ചം തന്ന കാര്യങ്ങളിൽ എനിക്ക് 100% മാർക്കുണ്ട്.
In another place in Philippians, he says, I'm not yet perfect.
ഫിലിപ്പിയ ലേഖനത്തിൽ മറ്റൊരിടത്ത് പൗലോസ് പറയുന്നു, ഞാൻ പൂർണ്ണനല്ല.
It's like saying, I've not yet got my PhD.
എനിക്ക് എന്റെ PhD ഇതുവരെ കിട്ടിയിട്ടില്ല.
But according to the level I am in today, I've got 100%.
ഞാൻ ഇന്ന് ആയിരിക്കുന്ന നിലവാരത്തിൽ എനിക്ക് 100% മാർക്കുണ്ട്.
I'm conscious of nothing against myself.
എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ചും എന്നെ കുറിച്ച് ബോധമില്ല.
That does not mean I'm perfect.
അതിന്റെ അർത്ഥം ഞാൻ നീതിമാനെന്നല്ല.
No, the one who examines me is the Lord.
എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്.
He sees many things in my unconscious life which are still not Christ like.
എന്റെ അബോധപൂർവമായ ജീവിതത്തിൽ ക്രിസ്തുതുല്യമല്ലാത്ത മറ്റു പല കാര്യങ്ങളെയും കർത്താവ് കാണുന്നു.
If I take a cube of ice and put it into this glass.
ഞാൻ ഈ ഗ്ലാസിലേക്ക് ഒരു ഐസ് കട്ട എടുത്ത് ഇടുകയാണെങ്കിൽ
90% of it will go underneath the water.
ആ ഐസ് കട്ടയുടെ 90% ഭാഗവും ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും.
Only 10% will be above.
10% മാത്രമായിരിക്കും വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുക.
If this is some dark grape juice or something, I won't be able to see that 90%.
ഇത് വളരെ ഡാർക്ക് ആയിട്ടുള്ള മുന്തിരി ചാറോ മറ്റോ ആണെങ്കിൽ അതിന്റെ നിറം കറുപ്പ് പോലെയാണെങ്കിൽ എനിക്ക് അതിന്റെ വെള്ളത്തിനടിയിലുള്ള ഭാഗം കാണുവാൻ കഴിയുകയില്ല.
I can only see the top 10%.
മുകളിലുള്ള 10% മാത്രമേ എനിക്ക് കാണുവാൻ
കഴിയൂ.
നമ്മുടെ ജീവിതവും അപ്രകാരമാണ്.
There are certain sins we are conscious of.
നമുക്ക് ബോധമുള്ള അറിയാവുന്ന ചില പാപങ്ങളുണ്ട്.
10%. 90% we are not even conscious that we are unchrist like in many areas.
നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും 90% മേഖലകളിലും നാം ക്രിസ്തുസ് തുല്യമായ ജീവിതമല്ല നമുക്കുള്ളത് എന്നതിനെ
God will not judge you for those unconscious areas.
നിങ്ങളുടെ ജീവിതത്തിലെ അബോധപൂർവമായ ആ മേഖലകളെ കുറിച്ച് ദൈവം നിങ്ങളെ വിധിക്കുകയില്ല.
He judges you only in the 10% that you can see.
നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന 10% മേഖലയിൽ മാത്രമാണ് ദൈവം നിങ്ങളെ വിധിക്കുന്നത്.
All the sins that you can see, if you deal with them,
നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ആ പാപങ്ങളെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നുവെങ്കിൽ,
you can have a clear conscience.
നിങ്ങൾക്ക് ഒരു നല്ല മനസ്സാക്ഷി
ഉണ്ടാകും. Even though 90% of your life you are not like Jesus Christ.
നിങ്ങളുടെ ജീവിതത്തിന്റെ 90% മേഖലയിലും യേശുക്രിസ്തുവിനെ പോലെ അല്ല എങ്കിൽ പോലും,
all of us have got a 90%.
നമ്മുടെ എല്ലാ ക്രിസ്തു എന്റെ സ്വഭാവത്തിൽ തുല്യമല്ലാത്ത 90% ഒരു
ചെറുപ്പക്കാരനായ
വിശ്വാസിക്കും പക്വതയുള്ള
വിശ്വാസിക്കും. എന്നാൽ
ഈ വെള്ളത്തിൽ കിടക്കുന്ന ഐസ് കട്ടിയെ പോലെ
10% ഓൺ ടോപ്പ്,
ആ 10% മാത്രമാണ് മുകളിലുള്ളത്.
ഇഫ് യു ടേക്ക് എ നൈഫ് ആൻഡ് നൈസ്ലി കട്ട് ദാറ്റ് ഓഫ്,
ആ 10% വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന ആ ഐസിന്റെ ഭാഗത്തെ നിങ്ങൾ ഒരു കത്തിയെടുത്ത് മുറിച്ചു മാറ്റിയാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും?
സംതിങ് ദാറ്റ് ഈസ് അണ്ടർനീത്ത് വിൽ കം അപ്പ്.
വീണ്ടും അടിയിലുള്ള ഒരു 10% വീണ്ടും പൊങ്ങി വരും.
സ്റ്റിൽ 90% വിൽ ബി ഹിഡൻ, മേബി 80% വിൽ ബി ഹിഡൻ നൗ, വൺ മോർ 10% ഈസ് വിസിബിൾ.
ഇവിടെ ഇതാ കുറച്ചുകൂടെ വീണ്ടും 10% പുറത്ത് കാണുന്നു, 80% വീണ്ടും അടിയിൽ.
ഒറിജിനൽ 10% ഈസ് ഗോൺ,
ആദ്യത്തെ 10% പോയി.
ബട്ട് ഫ്രം ദി 90% most of it is still hidden.
ബാക്കി ഭാഗത്തിന്റെ 90% ഇപ്പോഴും അടിയിലാണ്.
If you slice off that also,
അത് നിങ്ങൾ വെട്ടി മാറ്റിയാൽ
some more will come up.
വീണ്ടും മുകളിലേക്ക് ചില
കാര്യങ്ങൾ വരും. Is how we grow in holiness.
അങ്ങനെയാണ് നാം വിശുദ്ധിയിൽ വളരുക.
So in CFC, in the church, when we speak about victory over all conscious sins,
നാം തീർച്ചയായി എല്ലാ ബോധപൂർവമായ പാപങ്ങളിലുമുള്ള ജയത്തെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ
നാം
ക്രിസ്തുവിനെ പോലെ ആയി എന്നല്ല നാം പറയുന്നത്.
We're saying in that area of my life which God has given me light, in that area I've got victory.
ദൈവം എനിക്ക് വെളിച്ചം തന്ന ആ മേഖലയിൽ എനിക്ക് ജയമുണ്ട് എന്നാണ് പറയുന്നത്.
90% of my life which I don't see, there are still unchristlike things in me.
ഞാൻ കാണാത്ത എന്റെ ജീവിതത്തിലെ 90% മേഖലകളിലും ക്രിസ്തു തുല്യമല്ലാത്ത പല സ്വഭാവങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ട്.
As we grow, we will get light on it.
നാം വളരും തോറും നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് വെളിച്ചം
കിട്ടിക്കൊണ്ടേയിരിക്കും.
ദൈവത്തിന് നമുക്ക് വെളിച്ചം തരുവാൻ
കഴിയും. Through another person we can get light.
അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ നമുക്ക് വെളിച്ചം ലഭിക്കും.
God can speak directly and through other people.
ദൈവം നമ്മോട് നേരിട്ട് സംസാരിച്ചു വരാം അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിലൂടെ നമ്മോട് സംസാരിക്കും.
That is why when somebody corrects you,
അതുകൊണ്ടാണ് മറ്റൊരു വ്യക്തി നിങ്ങളെ തിരുത്തുമ്പോൾ
you must listen.
നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം.
Even if your enemy writes something to you,
നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയാൽ പോലും
read it.
നിങ്ങൾ വായിക്കുക.
Sometimes they may be seeing something in you which you don't see yourself.
നിങ്ങൾ കാണാത്ത ഒരുപക്ഷെ അവർ കാണുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും അവർ പരാമർശിക്കുന്നത്.
Your friends may not tell you what they see in you, but your enemies may tell you.
നിങ്ങളിലുള്ള തെറ്റുകളെ കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞില്ലെന്ന് വരാം, പക്ഷെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളോട് പറയും.
See, if you speak rudely to somebody,
നിങ്ങൾ ഒരു വ്യക്തിയോട് ക്രൂരമായിട്ട് സംസാരിക്കുന്നു,
brother may not say to you, because he's a young brother, he may not say to you, you spoke rudely to me.
അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ സഹോദരനായതുകൊണ്ട് നിങ്ങൾ കഠിനമായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം നിങ്ങളോട് പറഞ്ഞില്ലെന്ന് വരാം.
If you spoke like that to an enemy,
അല്ലെങ്കിൽ നിങ്ങൾ ഒരു ശത്രുവിനോട് നിങ്ങൾ അങ്ങനെ സംസാരിച്ചാൽ,
you say, what, you call yourself a Christian and you speak like this?
നിങ്ങൾ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത്?
Then you must go and humble yourself.
അങ്ങനെയെങ്കിൽ നിങ്ങൾ പോയി നിങ്ങളുടെ തല താഴ്ത്തണം.
You know, Abraham, God called him a prophet in Genesis chapter 20.
ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ എബ്രഹാമിനെ ദൈവം ഒരു പ്രവാചകൻ എന്നാണ് വിളിച്ചത്.
But this prophet got rebuked by a heathen king.
എന്നാൽ ഒരു ജാതീയ രാജാവ് അവനെ തിരുത്തുവാനിടയായി.
Imagine a prophet of God being rebuked by a heathen king.
ഒരു ജാതീയ രാജാവ് ഒരു ദൈവത്തിന്റെ പ്രവാചകനെ ശാസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക.
Why did you tell me a lie that Sarah was your sister?
സാറാ നിന്റെ സഹോദരിയാണ് എന്ന് എന്നോട് എന്തിനാണ് ഒരു കളവ് പറഞ്ഞത്?
Abraham was ashamed of himself.
Abrahamine thanne kurichu thanne lajjathu.
He repented.
Avan anubhavichu.
God forgave him.
Devu avanodu karuna kaanichu.
God forgave him so much that when he prayed, those barren women got children in that country.
Devum thannodu etra maathram chemichu ennathu than prarthichappol aa jaadiya രാജാവിന്റെ വീട്ടിൽ അവിടെ കുഞ്ഞുങ്ങളുണ്ടായി, അവന്റെ കുഞ്ഞുങ്ങളുണ്ടായി എന്നത് തെളിവാണ്.
Remember that even a heathen man may be able to correct you.
നിങ്ങൾ ഓർക്കുക, ഒരു ജാതീയ രാജാവിന് പോലും, ജാതീയ വ്യക്തിക്ക് പോലും നിങ്ങളെ തിരുത്തുവാൻ
കഴിയും. Some non-Christian in your office may say, you shouldn't behave like that.
നിങ്ങളുടെ ഓഫീസിലുള്ള അക്രൈസ്തനായ ഒരു വ്യക്തി നിങ്ങൾ അപ്രകാരം പെരുമാറുവാൻ പാടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞേക്കാം.
Humble yourself.
നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുക.
Judge yourself.
നിങ്ങളെ തന്നെ വിധിക്കുക.
So but at your level don't condemn yourself that in so many areas I'm not like Christ.
Yenane gamegalil kuttuvine pore allallo enna orthu ningal ningale thanne kuttam vidichu nirashapadavirikku.
God wants you to live a life of victory.
Jeevulla oru jeevitham ningal jeevikkanam ennu devam aagrahikkum.
The sins that keep on besetting you, God wants you to conquer them.
നിങ്ങളെ വീണ്ടും വീണ്ടും അടിക്കടി കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പാപങ്ങളെ നിങ്ങൾ മേൽക്കൊള്ളണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
I've often said getting offended is the number one thing in the kindergarten we have to get rid of.
Yan palappozhum aavarthichu parayarundallo muripidunna swabhavam lkg classil thanne ningal jeevikkenda oru paapam.
I've said that for 40 years.
Kayna 40 varshamayittu njan adu parayum.
Anger, sexual lust, love of money can take a long time to go from us.
Kobam, lengiga moham, pana sneham, idokke namme vittu poguvanayittu
kore padivi have to battle for a long time.
Nam വളരെ നാളുകൾ യുദ്ധം ചെയ്യേണ്ടി
വരും. But getting offended,
എന്നാൽ മുറിപ്പെടുന്ന സ്വഭാവം,
that is because of pride.
അത് നിഗളം മൂലമാണ്.
How can somebody talk to me like that?
ഒരു വ്യക്തിക്ക് എന്നോട് അങ്ങനെ സംസാരിക്കുവാൻ എങ്ങനെ?
How can he treat me like that?
അവൻ എന്തിനാണ് എന്നോട് അങ്ങനെ പെരുമാറിയത്?
And I get offended.
ഞാൻ മുറിപ്പെടുന്നു.
I must die.
ഞാൻ അതിനെ മരിക്കണം.
Like I said yesterday, reckon yourselves to be dead.
നിങ്ങളെ തന്നെ മരിച്ചവരായി എണ്ണുവിൻ.
That is what the Holy Spirit will always say to you when you are tempted.
നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ്,
reckon yourself to be dead.
നിങ്ങളെ തന്നെ മരിച്ചവനായിട്ട് എണ്ണുക.
You won't sin.
അങ്ങനെയെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുകയില്ല.
Eve had reckoned herself, oh, I am dead to this temptation. reckoned as
if
dead at that moment. I don't want to look at this tree. It's good for food, but I'm dead to that.
അത് ഭക്ഷണത്തിന് നല്ലതാണ് എന്നാൽ ഞാൻ അവിടെ ഞാൻ മരിച്ചിരിക്കുന്നു.
You know, this is the way to overcome.
ഇങ്ങനെയാണ് നാം ജയിക്കേണ്ടത്.
Jesus lived like that, with the taking of the cross every day.
യേശുക്രിസ്തു അങ്ങനെയാണ് ദിനംതോറും ക്രൂശെടുത്തുകൊണ്ട് അനുഗമിച്ചത്.
We use an example from the Old Testament.
പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം.
There are many things in the Old Testament that are a picture.
പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും ചിത്രരൂപേണ.
They killed the lamb and put the blood on the door of their house in Egypt.
ഈജിപ്തിൽ അവര് ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് കട്ടിലപ്പടിയിലും കുറുമ്പടിമേലും അതിന്റെ രക്തം പുരട്ടും.
What were they saying?
എന്തായിരുന്നു അതിലൂടെ അവർ പറയുന്നത്?
We are sinners.
ഞങ്ങൾ പാപികളാണ്.
That sin deserves punishment.
ഈ പാപത്തിന് ശിക്ഷ അർഹിക്കുന്നു.
This innocent lamb, we kill it. That lamb is going to take the punishment for my sin.
എന്നാൽ നിഷ്കളങ്കനായ ഈ ഞങ്ങൾ കൊന്ന ഈ ആട്, ആ ആട് ഞങ്ങളുടെ പാപം വഹിക്കുന്നു.
This is a picture of Jesus.
അത് യേശുക്രിസ്തുവിന്റെ ചിത്രമായി.
Now this blood we are putting on the door to say we are covered by this blood.
നാം ഇപ്രകാരം അതിനെ തുല്യമായിട്ട് പുതിയ നിയമത്തിൽ നാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടവരാണ് എന്ന് പറയുന്നു.
They were covered by the blood, we are cleansed by the blood.
അവര് രക്തത്തിന്റെ മറവിലായിരുന്നു, രക്തത്താൽ മൂടപ്പെട്ടവരായിരുന്നു. എന്നാൽ നാം രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്.
And then they came out of Egypt.
അതിനെ തുടർന്ന് അവർ ഈജിപ്തിൽ നിന്നും പുറത്തു.
If you did not put the blood on the door, there would be death in your home.
അവിടെ അന്ന് കട്ടില് കാലിലും വാതിൽ കുറുമ്പടിയിലും അവർ രക്തം പുരട്ടിയിരുന്നെങ്കിൽ അവിടെ
മരണമുണ്ടാകുമായിരുന്നു.
അതിനെ തുടർന്ന് അവര് ചെങ്കടലിന്റെ അടിയിലൂടെ കടന്നു വന്നു.
And came out, that is a picture of water baptism.
അത് ജലസ്നാനത്തിന്റെ ഒരു ചിത്രമാണ്.
അതിനെ
തുടർന്ന് അവർ മുമ്പോട്ട് പോയപ്പോൾ മേഘം അവരുടെ മേൽ വന്ന് മൂടി.
That is a picture of the baptism in the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു
നിറമാണ്. Or receiving the Holy Spirit.
അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന്റെ ഒരു അടയാളമാണ്.
You can be filled with the Holy Spirit as soon as you receive him.
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവും പ്രാപിക്കാൻ
കഴിയും.
നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെ തന്നെ അർപ്പിക്കുകയാണെങ്കിൽ.
If you don't yield everything, a lot of people will receive Christ. Don't yield everything.
പൂർണ്ണമായിട്ടും നിങ്ങളെ തന്നെ അർപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അപ്രകാരം ദൈവത്തിന് സമർപ്പിക്കാത്തത് കൊണ്ടാണ് ആ നിറവ് പ്രാപിക്കാൻ
കഴിയാത്തത്.
അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവ് അവർ
പ്രാപിച്ചിട്ടില്ല.
അധ്യായത്തിൽ പൗലോസ് അവിടെ ആളുകളുടെ മേൽ കൈവയ്ക്കുന്നതും അവർക്ക് പരിശുദ്ധാത്മാവ്
ലഭിക്കുന്നതും
അപ്രകാരം ചെയ്യുന്നത് നാം വായിക്കുന്നു.
And to the same people he writes,
അതേ ആളുകൾക്ക് തന്നെ വീണ്ടും പൗലോസ് എഴുതുന്നു.
In Ephesians 5,
എഫെസ്യ ലേഖനം 5 അധ്യായത്തിൽ,
be filled with the Spirit.
ആത്മാവിൽ നിറയപ്പെടണം.
They can say, Paul, you laid hands on us some years ago and we received the Holy Spirit.
അവർക്ക് വേണമെങ്കിൽ പറയാം, പൗലോസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഞങ്ങളുടെ തലയിൽ കൈവച്ച് ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചതല്ലേ?
What are you writing now to us to be filled with the Spirit?
വീണ്ടും ഞങ്ങളോട് എന്താണ് ആത്മാവിൽ നിറയുവാനായിട്ട് പറയുന്നത്?
Yeah, I laid hands on you, you received the Spirit, but you need to be filled with the Holy Spirit.
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്ക് ഉണ്ടാകണം.
You should always be filled with the Spirit.
നിങ്ങൾ അത് മാത്രമല്ല, നിങ്ങൾ തുടർമാനമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കണം.
That word is be being filled with the Spirit all the time.
വീണ്ടും വീണ്ടും അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുകയും നിറഞ്ഞിരിക്കുകയും എന്നാണ് പറയുന്നത്.
So then the children of Israel came to the borders of the land of Canaan.
അവരെ തുടർന്ന് കനാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഈ ഇസ്രായേൽ മക്കളെത്തി.
The Lord said, now you have to go in and possess this land.
അവരെ തുടർന്ന് ദൈവം പറയുന്നത്, നിങ്ങൾ ഈ പ്രദേശത്തേക്ക് പോയി അതിനെ കീഴടക്കണം.
And there were many giants there.
അവിടെ ഇതാ പല വല്ലന്മാരുണ്ട്.
All those giants are a picture of the lusts that rule us in our life.
നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിയന്ത്രിക്കുന്ന മല്ലന്മാരായിരിക്കുന്ന നമ്മുടെ മോഹങ്ങളാണ് ഇതൊക്കെ. ഈ മല്ലന്മാർ ഓരോന്നായി ഈ മല്ലന്മാരെ ഈ മോഹങ്ങളെ
കൊല്ലേണ്ടതുണ്ട്.
കോപത്തെ ഇപ്രകാരമുള്ള ഒരു മല്ലനായിട്ട് നിങ്ങൾ കാണുക. മുറിപ്പെടുക, അത് മറ്റൊരു മല്ലനാണ്.
Ruled you for so many years.
അനേക വർഷങ്ങളായി നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു.
You will never conquer me.
നിനക്ക് ഒരിക്കലും എന്നെ കീഴടക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങളോട്
പറയും.
നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾ
മുറിപ്പെട്ടുകൊണ്ടേയിരിക്കും. കോപത്തിന്റെ
മല്ലൻ പറയുന്നു, നീ നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നീ കോപപ്പെട്ടുകൊണ്ടിരിക്കും, നിനക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല.
നിന്റെ
അപ്പനെയും അമ്മയും നിനക്ക് അറിയാമല്ലോ, അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവർ അന്യോന്യം കോപിച്ചുകൊണ്ടിരുന്നു. അവർക്ക് കോപത്തെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല, നിനക്കും കോപത്തെ കീഴടക്കുവാൻ കഴിയുകയില്ല.
സെക്ഷുവലി ലസ്റ്റ്ഫുൾ തിങ്കിങ്,
ലൈംഗികമായ മോഹത്തിന്റെ ചിന്തകൾ,
യു കാനോട്ട് കോൺക്വർ മീ,
മറ്റൊരു മല്ലനായിട്ട് നിന്ന് നിനക്ക് എന്നെ കീഴടക്കുവാൻ കഴിയുകയില്ല. ലൈംഗിക മോഹത്തിൽ ഇതാ ചില പാസ്റ്റർമാർ പോലും വീഴ്ത്തുന്നു.
Where will you conquer me? I will rule in your life till the end.
നിനക്ക് എങ്ങനെ എന്നെ കീഴടക്കുവാൻ കഴിയും? നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ നിന്നെ ഭരിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കും.
Jealousy, that's another giant.
അസൂയ മറ്റൊരു മല്ലനാണ്.
I know you are jealous of many people. I'm going to rule you all your life.
നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ നിന്നെ ഭരിക്കും. നീ അനേകരോട് അസൂയയുള്ളവനാണ്.
Anyone who is better than you.
നിനെക്കാട്ടിലും മെച്ചമായ ഒരു അവനെ കുറിച്ച്
നിന്റെ
സഭയിലെ മൂപ്പനെ കുറിച്ച് നിനക്ക് അസൂയുണ്ട്.
ഐ വിൽ റൂൾ യുവർ ലൈഫ് ടിൽ ദി എൻഡ്.
നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ നിന്നെ ഭരിക്കും.
ഓർ ആൻ അൺഫോർഗിവിംഗ് സ്പിരിറ്റ്, ദാറ്റ് ഈസ് എ ജയന്റ്.
അല്ലെങ്കിൽ ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു സ്വഭാവം മറ്റൊരു മല്ലനാണ്.
യെസ്, ഐ നോ, യെസ്റ്റർഡേ യു സെഡ് യു ഹാവ് ഫോർഗിവൻ സംബഡി.
ഇന്നലെ നീ പറഞ്ഞു നീ മറ്റൊരു ആദിക്കിയോട് ക്ഷമിച്ചു എന്ന്.
ബട്ട് ഐ നോ ദാറ്റ് യു സ്റ്റിൽ ഗോട്ട് സം ബിറ്റർനെസ് അഗൈൻസ്റ്റ് ഹിം.
എന്നാൽ ഇപ്പോഴും നിന്റെ ഉള്ളിൽ അവനെതിരെ കൈപ്പുണ്ട്.
ഐ വിൽ റൂൾ യു ടിൽ ദി എൻഡ് ഓഫ് യുവർ ലൈഫ്.
നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ നിന്നെ നിയന്ത്രിക്കും.
ദീസ് ആർ ദി ജയന്റ്സ് ഓഫ് കാനാൻ.
കനാനിലെ മല്ലന്മാർ ഇതൊക്കെ.
Love of money.
പണസ്നേഹം.
I know you give a little bit in the church offering box.
നീ സഭയുടെ ഓഫറിംഗ് ബോക്സിൽ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
Your mind is always on money.
പക്ഷേ എപ്പോഴും നിന്റെ മനസ്സ് പണത്തിന്റെ പുറകെയാണ്.
You are more interested in making money than in knowing the word of God.
ദൈവവചനം മനസ്സിലാക്കുന്നതിനും കൂടുതലായിട്ട് നിനക്ക് പണമുണ്ടാക്കുവാനാണ് താല്പര്യം.
I will rule your life.
നിന്റെ ജീവിതത്തെ ഞാൻ ഭരിക്കും.
You can sit in the church and call yourself a good brother.
നീ സഭയിൽ ഇരുന്നുകൊണ്ട് നീ നല്ലൊരു
എന്നാൽ
ഞാൻ നിന്റെ ജീവിതത്തെ ഭരിക്കും.
This is how so many believers are ruled by giants in their life.
ഇങ്ങനെയാണ് അനേക വിശ്വാസികളും മല്ലന്മാരാൽ തങ്ങളുടെ ജീവിതം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്.
You read in the book of Judges, the children of Israel were living in Canaan, but they were slaves to all the giants.
ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കനാനിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കൾ മല്ലന്മാർക്ക്
കീഴ്പ്പെട്ടവരായിരുന്നു.
അനേകം വിശ്വാസികളുടെ ഒരു യഥാർത്ഥ
ചിത്രമാണ്.
എന്താണ് അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്?
He didn't want them to kill all the giants in one shot.
ഒറ്റ അടിക്കി എല്ലാ മല്ലന്മാരെയും കൊല്ലണമെന്നായിരുന്നില്ല ദൈവം ആഗ്രഹിച്ചത്.
Not possible.
അത് സാധ്യമല്ല.
Because the land of Canaan is what, 200-300 kilometers long.
200-300 കിലോമീറ്റർ നീളമുള്ള ഈ കനാൻ ദേശം.
How can they finish all in one day?
ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ മല്ലന്മാരെ ഒക്കെ കീഴടക്കുവാൻ
കഴിയുന്നത്? One by one.
ഓരോന്നായി ഓരോന്നായി.
First, let us go to Jericho.
ആദ്യം നമുക്ക് എരിഹോവിലേക്ക് പോകാം.
And conquer that.
ആദ്യം എരിഹോയെ കീഴടക്കാം.
One by one.
ഓരോന്നായി ഓരോന്നായി.
We conquer Jericho.
അതുകൊണ്ട് ആദ്യം എരിഹോയെ
കീഴടക്കാം. The Lord says, let us go to the city of Ai.
അതിനുശേഷം നമുക്ക് ഹായ് പട്ടണത്തിലേക്ക് പോകാം.
There they got defeated.
അവിടെ അവർ തോറ്റുപോയി.
Then they repented.
അവരെ തുടർന്ന് അനുസരിച്ചു.
Okay, now we will fight again.
ഞങ്ങൾ വീണ്ടും
something wrong, so we'll set it right.
ഞങ്ങൾ ചില തെറ്റ് ചെയ്തു, ഞങ്ങൾ അത് കാര്യങ്ങൾ.
They went against Ai and they conquered the giant.
വീണ്ടും അവർ ഹായിയുടെ നേരെ പോയി. അവർ ഹായിയിലെ മല്ലന്മാരെ കീഴടക്കി.
Little by little they got more and more possession of the land of Canaan.
ക്രമേണ കുറേശ്ശെ കുറേശ്ശെയായി കനാൻ ദേശത്തെ കൂടുതൽ അവർ സ്വായത്തമാക്കി.
It's like if you draw a big picture of Canaan on a map, on a piece of paper,
ഒരു കടലാസിൽ നിങ്ങൾ കനാൻ ദേശത്തിന്റെ ഒരു വലിയ ചിത്രം നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ,
and you tell a child, color this now.
ഒരു കുഞ്ഞിനോട് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇതിനെ കളർ ചെയ്യുക.
Color it all blue.
എല്ലാം ഈ കനാൻ ദേശത്തെ മുഴുവൻ നിങ്ങൾ നീല കളർ അടിക്കുക.
That is how God makes us overcome. One giant, another giant, another giant, little by little. We are conquering this land.
അങ്ങനെയാണ് ദൈവം ഈ കനാൻ ദേശത്തെ മേൽക്കൊള്ളുവാനായിട്ട് അനുവദിക്കുന്നത്. ക്രൈസ്റ്റ് ക്രമേണ ക്രമേണ.
And when they conquered Jericho and Ai,
അവര് എരിഹോവും ഹായിയും കീഴടക്കി കഴിഞ്ഞപ്പോൾ,
they got victory over the giants they could see.
അവർക്ക് കാണുവാൻ കഴിയാവുന്ന ആ മല്ലന്മാരെ.
Hundreds of giants in the northern part of Canaan they have not even seen.
അവര് കാണാൻ കഴിയാത്ത അവർ കണ്ടിട്ടില്ലാത്ത നൂറുകണക്കിന് മല്ലന്മാർ ഈ കനാൻ ദേശത്തിന്റെ വടക്ക് ഭാഗത്തുണ്ട്.
Do you think God asked them, why haven't you killed them?
എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊല്ലാത്തത് എന്ന് ദൈവം അവരോട് ചോദിച്ചു?
നോ,
ഇല്ല.
They could say, we haven't seen them. How can we kill them?
ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അവരെ
കൊല്ലുന്നത്?
That
is the difference between conscious sin and unconscious sin.
ബോധപൂർവമായ പാപവും അബോധപൂർവമായ പാപവും തമ്മിലുള്ള വ്യത്യാസം അതാണ്.
God wants you to kill only the giants you can see.
നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ആ പാപങ്ങളെ മാത്രം കൊല്ലുവാനാണ്.
That is only 10% of the giants in Canaan.
അത് കനാനിലെ 10% മല്ലന്മാർ മാത്രമാണ്.
When you conquer that,
ആ 10% നിങ്ങൾ കൊല്ലുമ്പോൾ,
possess his territory,
ആ 10% ഭാഗം നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ,
you can go and kill another giant.
അതിനെ തുടർന്ന് നിങ്ങൾക്ക് മറ്റൊരു മല്ലനെ കീഴടക്കുവാൻ കഴിയും.
But if you are not faithful in completely finishing with the giants,
എന്നാൽ ഈ മല്ലനെ പൂർണ്ണമായിട്ടും കൊല്ലുവാനായിട്ട് നിങ്ങൾ വിശ്വസ്തനല്ലെങ്കിൽ,
you know, the Lord said you must even kill the children.
കർത്താവ് അവരോട് പറഞ്ഞത്, ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലും അവിടെയുള്ള ദേശത്തുള്ളവരെ കൊല്ലണമെന്ന് പറഞ്ഞു.
We wonder why did God want them to kill the children.
എന്തിനാണ് ആ മല്ലന്മാരുടെ കുഞ്ഞുങ്ങളെ പോലും കൊല്ലണമെന്ന് ദൈവം പറഞ്ഞത്?
So in New Testament terms it means these little children can become giants one day.
നിങ്ങൾ ഇപ്പോൾ കൊല്ലാതെ വെച്ചിരിക്കുന്ന ഈ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു നാളിൽ അത് വളർന്ന് ഒരു മല്ലനാകുവാനുള്ള സാധ്യതയുണ്ട്.
Little snakes can become big snakes.
ചെറിയ പാമ്പ് വലിയ പാമ്പായി മാറുവാൻ കഴിയും.
So you must completely finish with something.
അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ആ മല്ലനെ,
not just you got one or two victories and that's it.
ആ പാപവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിജയം നിങ്ങൾ ലഭിച്ചു.
That's why sometimes people go into conquering other things and then they fall back into something which they overcame some time ago.
അതുകൊണ്ടാണ് അവര് നേരത്തെ കീഴടക്കിയതിന് ശേഷം വീണ്ടും മുന്നേറി കഴിഞ്ഞിട്ടും പഴയ ചില പാപങ്ങളിൽ അവർ വീണ്ടും തോറ്റ് തിരികെ വരുന്നത്.
Have you found that sometimes you have conquered a sin then 5 years later you are falling into it again?
നിങ്ങൾ നേരത്തെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കീഴടക്കിയ ഒരു പാപത്തിലേക്ക് 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും വീഴുന്നതായിട്ട് നിങ്ങൾ കാണുന്നു.
People really take a radical attitude towards sexually lustful thinking and they are faithful for a few years.
ലൈംഗികമായ മോഹത്തെ കുറിച്ച് വളരെ ഗൗരവബോധത്തോടെ നിലപാടുകൾ എടുത്ത് ചില വർഷങ്ങൾ അവർ വിശുദ്ധരായി മുമ്പോട്ട് പോകും. ചില വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ആ പാപത്തിൽ
വീഴുന്നു.
ആ മല്ലന്മാരെ പൂർണ്ണമായിട്ട് കീഴടക്കിയില്ല, അതുകൊണ്ട് വിട്ടുകളഞ്ഞ കുഞ്ഞുങ്ങൾ വളർന്ന് വീണ്ടും
മല്ലന്മാരായി.
നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന ഓരോ പാപത്തെ കുറിച്ചും ഗൗരവബോധത്തോടുകൂടെ നാം നിലപാടെടുക്കും.
See, for example, when you say, I have forgiven somebody.
ഞാൻ ഒരു വ്യക്തിയോട് ക്ഷമിച്ചു എന്ന് നിങ്ങൾ പറയുന്നു.
The Lord said, you must forgive from your heart.
ദൈവം പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ക്ഷമിക്കണം.
How do you know whether you have forgiven from your heart?
നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ക്ഷമിച്ചു എന്ന് എങ്ങനെയാണ് അറിയുവാൻ
കഴിയുക? One day you hear that something bad happened to that person who did harm to you.
നിങ്ങൾക്ക് എതിരെ ദോഷം ചെയ്ത ആ വ്യക്തിക്ക് ഒരു തിന്മ ഭവിച്ചു എന്ന് നിങ്ങൾ ഒരു നാളിൽ കേൾക്കും.
You feel a little happy.
നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് സന്തോഷം ആശ്വാസം തോന്നും.
He did some harm to me, he deserves that.
എനിക്കെതിരെ തിന്മ ചെയ്ത ആളല്ലേ, അവനങ്ങനെ സംഭവിക്കട്ടെ.
And that time God is telling you,
ആ സമയത്ത് ദൈവം നിങ്ങളോട് പറയും,
you did not forgive him from your heart.
നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ അവനോട് ക്ഷമിച്ചിട്ടില്ല.
That is why you are feeling happy that something bad happened to him.
അവന് ചില തിന്മകൾ ഭവിച്ചപ്പോൾ അതുകൊണ്ടാണ് നിനക്ക് സന്തോഷം തോന്നുന്നത്.
If you had forgiven him from your heart, you will not feel happy when something bad happens.
ഹൃദയത്തിൽ നിന്ന് നീ അവനോട് ക്ഷമിച്ചിരുന്നുവെങ്കിൽ അവന് ഏതെങ്കിലും തിന്മ ഭവിക്കുമ്പോൾ നിനക്ക് സന്തോഷം തോന്നുമായിരുന്നില്ല.
I believe some of you really forgave some people yesterday.
ഇന്നലെ നിങ്ങൾ ചിലരോട് യഥാർത്ഥത്തിൽ ക്ഷമിച്ചു എന്ന് എനിക്കറിയാം.
Do you wish that something bad will happen to them now?
അവർക്ക് എന്തെങ്കിലും തിന്മ ഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു?
Or the other way around?
അല്ലെങ്കിൽ മറിച്ച്?
Supposing you hear something good, very good happen to that person.
അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച ആ വ്യക്തിക്ക് വളരെ നല്ലൊരു കാര്യം സംഭവിക്കുന്നു.
You feel a little unhappy.
നിങ്ങൾക്ക് ഉള്ളിൽ കുറച്ചൊരു പ്രയാസം തോന്നുന്നു.
Why doesn't God judge him for what he did to me?
എന്നോട് അവൻ ചെയ്ത കാര്യത്തിന് അവൻ എന്തുകൊണ്ടാണ് ദൈവം?
Then also God is telling you,
അങ്ങനെയാവുമ്പോഴും ദൈവം നിങ്ങളോട് പറയുകയാണ്,
you have not forgiven him from your heart.
നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ അവനോട് ക്ഷമിച്ചിട്ടില്ല.
So thank God for these ways in which God speaks to us.
നമ്മോട് ദൈവം സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള വിധങ്ങൾക്ക്
completely kill this giant of unforgiveness and all the baby giants also.
ഈ ക്ഷമിക്കുന്ന ക്ഷമിക്കാതിരിക്കുന്ന മനോഭാവം എന്ന ഈ മല്ലനെയും ആ മല്ലന്റെ കുഞ്ഞുങ്ങളെയും കൊച്ചു കുട്ടികളെയും ഒക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ
സ്റ്റാൻഡേർഡ്.
നിങ്ങൾക്ക് ഈ എൽ കെ ജി ക്ലാസ്സിലുള്ള എല്ലാ പാഠത്തിലും 100% മാർക്ക് വാങ്ങിയതിന് ശേഷമാണ് ഒന്നാം ക്ലാസ്സിലേക്ക്
പോകുന്നത്.
കണക്കിൽ 100% സയൻസിൽ 0 മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഓരോ ക്ലാസ്സും പൂർണ്ണമായിട്ട് തീർത്ത് തീർത്ത്
മുമ്പോട്ട്,
അങ്ങനെയാണ് നാം മുമ്പോട്ട് പുരോഗമിക്കേണ്ടത്.
യു നോ ദാറ്റ് ജീസസ് ഹാഡ് ആൻ എഡ്യൂക്കേഷൻ വെൻ ഹി വാസ് ഓൺ എർത്ത്.
ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന് ഒരു പാഠം പഠിക്കേണ്ടതുണ്ട് ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ?
യു റീഡ് ഇൻ ഹീബ്രൂസ് 5,
ഹെബ്രായ ലേഖനം 5 അധ്യായത്തിൽ നാം അത് വായിക്കുന്നു.
That Jesus learned something on earth.
യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പഠിച്ചു എന്ന്
നമ്മൾ, the people who don't believe that Jesus became like us, a man.
യേശുക്രിസ്തു നമ്മെ പോലെ ഒരു മനുഷ്യനായി തീർന്നു എന്ന് വിശ്വസിക്കാത്ത ആളുകളുണ്ട്.
They say they don't believe Jesus learned anything.
യേശുക്രിസ്തു എന്തെങ്കിലും പഠിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നില്ല.
They say, what does God have to learn?
ദൈവത്തിന് എന്തെങ്കിലും പഠിക്കുവാനുണ്ടോ?
He is God, but he came to earth as a baby.
അവൻ ദൈവമായിരുന്നു, എന്നാൽ ഭൂമിയിലേക്ക് ഒരു ശിശുവായിട്ട് അവൻ
പിറന്നു.
അവൻ ജ്ഞാനത്തിൽ വളർന്നു എന്ന് നാം വായിക്കുന്നു.
Does God grow in wisdom?
ദൈവം ജ്ഞാനത്തിൽ വളരുമോ?
Twice in Luke chapter 2 it says he grew in wisdom.
ലൂക്കോസ് 2 അധ്യായത്തിൽ 2 പ്രാവശ്യം അവൻ ജ്ഞാനത്തിൽ വളർന്നു എന്ന് നാം വായിക്കുന്നു.
Verse 40, verse 52.
40th വാക്യം, 52th വാക്യം.
He grew in wisdom.
അവൻ ജ്ഞാനത്തിൽ വളർന്നു.
Because he came as a baby.
കാരണം ഒരു ശിശുവായിട്ട് ഈ ഭൂമിയിൽ വന്നു.
He grew up in wisdom.
അവൻ ജ്ഞാനത്തിൽ വളർന്നു.
He grew in wisdom by overcoming temptation.
പാപത്തെ ജയിച്ച് അവൻ ജ്ഞാനത്തിൽ വളർന്നു.
So what did he learn?
എന്തായിരുന്നു യേശുക്രിസ്തു പഠിച്ചത്?
Learning is a school word.
പഠിക്കുക എന്നത് സ്കൂളിലെ
ബന്ധപ്പെട്ട
യേശുക്രിസ്തു പങ്കെടുത്തിരുന്ന ഒരു
പാഠശാലയുണ്ടായിരുന്നു.
അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ലാംഗ്വേജോ അല്ലെങ്കിൽ കൂട്ടലോ കുറയ്ക്കലോ ഒന്നും പഠിച്ച ഒരു സ്കൂളായിരുന്നില്ല.
This is another school, a spiritual school.
ഇത് ഒരു ആത്മീകമായ പാഠശാലയായിരുന്നു.
Says in Hebrews 5,
എട്ടാം വാക്യം,
although he was a son, he learned obedience.
പുത്രനെങ്കിലും താൻ അനുസരണം പഠിച്ചു.
See that word learned.
അനുസരണം പഠിച്ചു.
It's an education word.
പഠിച്ചു എന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പദപ്രയോഗമാണ്.
What is it that God and Jesus could not learn in heaven?
സ്വർഗ്ഗത്തിൽ യേശുക്രിസ്തുവിന് പഠിക്കുവാൻ കഴിയാഞ്ഞ കാര്യം എന്താണ്?
Obedience.
അനുസരണം.
God doesn't have to obey anybody.
ദൈവം മറ്റാർക്കും അനുസരിക്കേണ്ട ആവശ്യമില്ല.
How can he learn obedience?
അവിടെ എങ്ങനെയാണ് അനുസരണം പഠിക്കുക?
He only gives command.
ദൈവം കൽപ്പനകൾ കൊടുക്കുക മാത്രമേ ഉള്ളൂ.
How can he be an example to us who have to learn obedience?
അനുസരണം പഠിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് ദൈവത്തിനൊരു മാതൃകയാകുവാൻ കഴിയുക?
He had to come as a man.
ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു
മാത്രം
ഒരു കുഞ്ഞായിട്ട് ഈ ഭൂമിയിൽ വരണമായിരുന്നു.
First of all, to learn obedience to God who said, obey Joseph and Mary.
യോസഫിനെയും മേരിയെയും മറിയയെയും അനുസരിക്കുവാനായിട്ട് പറഞ്ഞ ആ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസരണത്തിലൂടെ,
that was, he was obeying God there, not Joseph and Mary. He was obeying
യോസഫിനെയും മറിയയെയും അല്ല അവൻ അനുസരിച്ചത്, ആ സമയത്ത് ദൈവത്തെ അനുസരിക്കുകയായിരുന്നു.
He was obeying God when God told him, don't fight with your brothers and sisters.
എന്റെ സഹോദരന്മാരോട് നീ വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവത്തെ അനുസരിക്കുകയായിരുന്നു.
If they irritate you, forgive them.
അവൻ നിങ്ങളെ, നിന്റെ സഹോദരങ്ങൾ നിന്നെ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം.
And all the temptations we face.
നാം കടന്നുപോകുന്ന എല്ലാ തരത്തിലുള്ള പരീക്ഷകളും.
Jesus learned obedience. That's my
question. ക്രമേണ അനുസരണം പഠിച്ചു.
That's the meaning he grew in wisdom.
അവൻ ജ്ഞാനത്തിൽ വളർന്നു എന്നതിന്റെ അർത്ഥം അതാണ്.
And in each step it says he learned by suffering.
അവിടെ നാം വായിക്കുന്നത് അവൻ കഷ്ടതയിലൂടെ അനുസരണം പഠിച്ചു
എന്നാണ്.
കഷ്ടങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എപ്പോഴും ഈ യേശുക്രിസ്തുവിനെ അടിയേറ്റതും ആണി അടിച്ചതും ഒക്കെ മാത്രമാണ് നാം
ചിന്തിക്കാറുള്ളത്.
എന്നാൽ മറ്റു ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകാത്ത മറ്റൊരു തരത്തിലുള്ള കഷ്ടത യേശുക്രിസ്തു.
യേശുക്രിസ്തുവിന്റെ
കഷ്ടതയെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ആളുകൾ ക്രൂശിൽ യേശുക്രിസ്തുവിനെ അടിയേറ്റതും അവിടെ ഉണ്ടായിരുന്ന മുൾമുടിയെ കുറിച്ചും ആണിയെ കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കാറുള്ളത്.
Learned obedience by what he suffered.
അവൻ കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു എന്നതിന്റെ അർത്ഥം എന്താണ്?
See 1 Peter 4 and verse 1.
1 പത്രോസ് 4 അധ്യായം 1 വാക്യം.
we must compare scripture with scripture and be diligent in knowing the scriptures.
ദൈവവചനം പഠിക്കുവാനായിട്ട് നമ്മൾ ഉത്സാഹത്തോട് കൂടെ വചനവും വചനവുമായിട്ട് നമ്മൾ ഒപ്പിട്ട് നോക്കണം.
1 Peter 4:1.
ഒന്ന് പത്രോസ് 4:1.
Christ suffered in the flesh.
ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു.
Is that his physical beating and crown of thorns and all that?
അതെ, യേശുക്രിസ്തു അനുഭവിച്ച ഭൗതികമായ അടിയും അവന്റെ
ക്രൂസിഫിക്ഷൻ
അല്ലെങ്കിൽ ക്രൂശിലെ മരണമായിരുന്നു.
Because here it says you must arm yourself with the same purpose.
എന്നാൽ ഇവിടെ പറയുന്നു നിങ്ങളും അപ്രകാരം ആ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകണം.
That means I must allow people to crucify me. Is that what he's talking about?
ആ ഭാവം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മറ്റുള്ളവർ എന്നെയും കുരിശിൽ തറയ്ക്കുവാനായിട്ട് അനുവദിക്കണം എന്നാണ്. എന്നെ ആളുകൾ അടിക്കണം, എന്റെ തലയിലും ഒരു മുൾക്കിരീടം വെക്കണം എന്നാണോ അർത്ഥമാക്കുന്നത്? ഒരു ക്രിസ്ത്യാനിയെ പോലും അങ്ങനെ അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു അവിടുത്തു എന്ന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുള്ള ഈ ലോകത്ത് എത്ര പേരാണ്
ഇപ്പോഴും?
നിങ്ങൾ എല്ലാവരും തന്നെ ഈ ജഡത്തിൽ കഷ്ടമനുഭവിക്കുവാനുള്ള മനോഭാവം ആയുധമായി ധരിക്കണമെന്ന് പറയുന്നു. തുടർന്ന് പറയുന്നു, നിങ്ങൾ ജഡത്തിൽ കഷ്ടമനുഭവിച്ചാൽ നിങ്ങൾ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് അവിടെ
പറഞ്ഞു.
നിങ്ങൾക്ക് ഈ വാക്യത്തിന്റെ അർത്ഥം
മനസ്സിലായിട്ടുണ്ട്?
ജഡത്തിലെ ഈ കഷ്ടത എന്താണ്? ആശുപത്രിയിൽ ആളുകൾ അനുഭവിക്കുന്ന രോഗത്തിന്റെ വേദനയാണോ?
Delivering them from sin?
ആ വേദന, രോഗത്തിന്റെ വേദന അവരെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു?
Most people in the hospital are sinning even more by complaining, why hasn't God healed me?
ആശുപത്രി കിടക്കയിൽ കിടന്നതുകൊണ്ട് ദൈവം എന്നെ എന്തുകൊണ്ട് സൗഖ്യമാക്കുന്നില്ല എന്നുള്ള പരാതിയിലൂടെ ആ മിക്കവാറും ആളുകളും കൂടുതൽ പാപം
ചെയ്യുകയാണ്.
അവര് പാപം വിട്ടൊഴിയുകയല്ല, പാപം നിർത്തുകയല്ല, കൂടുതൽ പാപം
ചെയ്യുകയാണ്.
ജഡത്തിലുള്ള കഷ്ടത്തിലൂടെ, ജഡത്തിൽ കഷ്ടമനുഭവിക്കുന്നതിലൂടെ പാപം വിട്ടൊഴിയുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പല വിധങ്ങളിൽ നാം പാപം
ചെയ്യാറുണ്ട്,
നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ.
Hit somebody or slap somebody or do some physical harm.
ഒരു വ്യക്തിയെ അടിക്കുന്നു, ഒരു വ്യക്തിയെ ഇടിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ഉപദ്രവം ചെയ്യും.
Or with words.
അല്ലെങ്കിൽ വാക്കുകളിലൂടെ.
Angry words.
കോപം ഉള്ള വാക്കുകളിലൂടെ.
Or third by thoughts.
അല്ലെങ്കിൽ ചിന്തയിലൂടെ.
You know, thoughts that sin against God mostly.
മിക്കവാറും ദൈവത്തോട് പാപം ചെയ്യുന്ന ചിന്തകൾ.
And then by attitudes to people.
ആളുകളോടുള്ള എന്റെ മനോഭാവം.
Attitude of hatred.
കൈപ്പിന്റെ വിദ്വേഷത്തിന്റെയും മനോഭാവം.
Or an attitude of pride.
അല്ലെങ്കിൽ നിഗളത്തിന്റെ മനോഭാവം.
That's another way we sin.
അതും നാം പാപം ചെയ്യുന്ന മറ്റൊരു വിധമാണ്.
The fifth way in which we sin.
നാം പാപം ചെയ്യുന്ന മറ്റ് അഞ്ചാമത്തെ വിധം. പ്രവർത്തനങ്ങൾ,
words,
വാക്കുകൾ,
thoughts,
ചിന്തകൾ,
attitudes,
മനോഭാവം.
And number five,
അഞ്ചാമത്,
motives.
നമ്മുടെ
do a good thing with a bad motive.
ഉദ്ദേശം. ഒരു ശരിയായ കാര്യം ചെയ്യുന്നു, പക്ഷെ തെറ്റായ ഉദ്ദേശത്തിൽ
ചെയ്യും.
നാം പാപം ചെയ്യുന്ന അഞ്ച്
വിധങ്ങളിലേയും
ഈ അഞ്ച് മേഖലകളിലും നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം.
So the way to overcome here it says is by suffering in the flesh.
ജയിക്കുന്നതിന്റെ മാർഗത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിലൂടെ.
My flesh is my self life.
എന്റെ ജഡം എന്ന് പറയുന്നത് എന്റെ സ്വയജീവനാണ്.
My self life is the life of Adam.
എന്റെ സ്വയജീവൻ എന്ന് പറയുന്നത് ആദാമ്യ ജീവനാണ്.
Very proud.
അത് വളരെ നിഗളമുള്ളതാണ്.
Very selfish.
വളരെ സ്വാർത്ഥമാണ്.
And all of us have got it.
നമുക്ക് എല്ലാവർക്കും അതുണ്ട്.
But we can see only 10% of it.
പക്ഷേ നമുക്ക് അതിന്റെ 10% മാത്രമേ കാണുവാൻ കഴിയൂ.
All of you and in me there is pride and selfishness that we cannot see.
നിങ്ങളിലും എന്നിലും നമുക്ക് കാണുവാൻ കഴിയാത്ത നിഗളമുണ്ട് എന്നത് വാസ്തവമാണ്.
And selfishness.
നിങ്ങളും സ്വാർത്ഥതയുണ്ട് എന്നുള്ളത് സത്യമാണ്.
In all of us.
നമ്മൾ എല്ലാവരിലും.
To different degrees.
അത് പല അളവിലായിരിക്കും.
We have cleansed ourselves, some of it is gone.
നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗം
പോയി.
നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗവും ഇപ്പോഴും ഉണ്ട്.
People can't see it because it's hidden.
ആളുകൾക്ക് അത് കാണുവാൻ കഴിയുന്നില്ല, കാരണം അത് മറഞ്ഞിരിക്കുന്നു.
You see it in different circumstances.
എന്നാൽ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിൽ അത് കാണുവാൻ കഴിയും.
Why do you sin?
എന്തുകൊണ്ടാണ് നിങ്ങൾ പാപിക്കുന്നത്?
You don't want your self life to suffer.
കാരണം നിങ്ങളുടെ സ്വയജീവൻ കഷ്ടത്തിലൂടെ കടന്നുപോകുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല.
Say somebody insults you.
നിങ്ങളെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ നിന്ദിക്കുന്നു.
Inward self life is hurt.
നിങ്ങളുടെ ആന്തരികമായ സ്വയജീവൻ മുറിപ്പെടുന്നു.
How can he call me Beelzebul, prince of devils?
എന്നെ ബെൽസെബൂൽ എന്ന് പിശാചിന്റെ തലവനെന്ന് അവർക്ക് എങ്ങനെ വിളിക്കുവാൻ കഴിയും?
To suffer in the flesh is to put that self to death.
നാം ജഡത്തിൽ കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ജഡത്തെ മരണത്തിന് ഏൽപ്പിക്കുക എന്നാണ്.
When you die, a dead person is not offended that somebody called him prince of devils.
മരിച്ച ഒരു വ്യക്തിക്ക് ശവശരീരത്തിന് തന്നെ ബെൽസെബൂൽ എന്ന് വിളിച്ച ഒരു വ്യക്തിയോട് വിഷമം തോന്നുകയില്ല, മുറിപ്പെടുകയില്ല.
Or somebody, you know, does very well whom you don't like too much.
അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി, അവൻ വളരെ നന്നായിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ
പോകുന്നു,
നിങ്ങൾക്ക് അസൂയ
തോന്നുന്നു,
നിങ്ങളുടെ സ്വയം ജീവൻ ഉടനെ അസ്വസ്ഥമാകുന്നു, എന്തുകൊണ്ടാണ് അവന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നത്.
യു എൻജോയ് തിങ്കിങ് ബാഡ് തോട്ട്സ് അബൌട്ട് ഹിം.
അവനെ കുറിച്ച് തെറ്റായ ചിന്തകൾ നിങ്ങൾ ഹൃദയത്തിൽ താലോലിക്കുന്നു, അത് നിങ്ങൾ ആസ്വദിക്കുന്നു.
വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് എൻജോയ്മെന്റ്?
ആസ്വാദനത്തിന്റെ എതിർ എന്താണ്?
സഫറിംഗ്,
കഷ്ടത.
ഇൻസ്റ്റെഡ് ഓഫ് എൻജോയിങ് ഇൻ ദി ഫ്ലെഷ്, put that flesh to death and say, I'm not going to let you feel that way.
ജഡത്തിന്റെ ആസ്വാദനം അനുഭവിക്കുന്നതിന് പകരം നിങ്ങൾ ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് ആ ചിന്തയെ ഞാൻ താഴെടിക്കുക ഇല്ല എന്ന് പറഞ്ഞ് മരണത്തിന് ഏൽപ്പിക്കുക.
I want to be happy that it is going well with him whom I hate.
ഞാൻ വെറുക്കുന്ന ഈ വ്യക്തിക്ക് കാര്യങ്ങൾ നന്നായിട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Your flesh will suffer.
അങ്ങനെയെങ്കിൽ അവിടെ നിങ്ങളുടെ ജഡം കഷ്ടം അനുഭവിക്കും.
That is suffering in the flesh.
അതാണ് ജഡത്തിലുള്ള കഷ്ടത.
Your flesh sometimes tempts you to look at a pretty woman and lust after her.
ഒരു ആകർഷണമുള്ള ഒരു സ്ത്രീയെ നോക്കി മോഹിക്കുവാനായിട്ട് നിങ്ങളുടെ ജഡം നിങ്ങളെ വശീകരിക്കുന്നു.
You put that flesh to death and say, I'm not going to look at her.
ഞാൻ ആ വ്യക്തിയെ പ്രകാരം നോക്കുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജഡത്തെ മരണത്തിന് ഏൽപ്പിക്കുക.
Suffering in the flesh.
ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നത് അതാണ്.
You choose to suffer in the flesh, you will stop sinning. That's what it says here.
ഇവിടെ ദൈവവചനം പറയുന്നത് നിങ്ങൾ അപ്രകാരം ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നത് നിർത്തും.
God gives you many opportunities in a day to be tempted.
ഒരു ദിവസത്തിൽ നിങ്ങൾ പരിശീലിക്കപ്പെടുവാനായിട്ട് പല അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു.
Can you think of one day in your life so far when you were not tempted with anything?
ഒരു കാര്യത്താലും നിങ്ങൾ പരീക്ഷിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഓർക്കുവാൻ കഴിയുമോ?
എവ്രി ഡേ യു വിൽ സീ എ ഫ്യൂ ജയന്റ്സ്.
ഓരോ ദിവസവും നിങ്ങൾ ചില മല്ലന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ കാണും.
Whether you kill them or not, or whether you fed them with milk and honey, that is up to you.
നിങ്ങൾ ആ മല്ലന്മാർക്ക് പാലും തേനും കൊടുത്ത് വളർത്തുകയാണോ അല്ലെങ്കിൽ ആ മല്ലന്മാരെ നിങ്ങൾ എതിർക്കുകയാണോ എന്നുള്ളത് നിങ്ങളെ
If you say, I'm not going to feed you, you giant, you're a giant of Canaan, I'm going to kill you.
നിങ്ങൾ ആ മല്ലനോട് പറയുകയാണ്, കനാനിലെ മല്ല, ഞാൻ നിനക്ക് പാലും തേനും തന്നു, ഞാൻ നിന്നെ വളർത്തുകയില്ല, ഞാൻ നിന്നെ കൊല്ലുവാൻ പോവുകയാണ് എന്ന് പറയുകയാണ്.
That wrong thing that comes up, you must put it to death.
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന തെറ്റായ ചിന്തയെ നിങ്ങൾ മരണത്തിന് ഏൽപ്പിക്കണം.
Then we will live.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കും.
That is called the sufferings of Christ.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്നതിന്റെ അർത്ഥമാണ്.
Why is it called the sufferings of Christ? Why is it called the sufferings of
Christ? എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്നതിനെ വിളിക്കുന്നത്?
Because he went this way first.
കാരണം യേശു ക്രിസ്തു ഈ വഴിയിലൂടെയാണ് ആദ്യം പോയത്.
He was tempted.
യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു.
And he put that self-life to death.
തന്റെ സ്വജീവനെ മരണത്തിന്.
That means he said, I will not do my will.
ഞാൻ എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുകയില്ല.
I'm tempted to fight back with my younger brothers, but I will put it to death.
എന്റെ ഇളയ സഹോദരങ്ങളോട് വഴക്കുണ്ടാക്കുവാനായിട്ട് ഞാൻ പരീക്ഷിക്കപ്പെടുന്നു, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, ഞാൻ എന്റെ സ്വയത്തെ മരണത്തിന് ഏൽപ്പിക്കുന്നു.
Again, his four brothers and two sisters at home irritated him when he's 10-12 years old.
12 വയസ്സുള്ളപ്പോൾ തന്റെ വീട്ടിലെ നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും അവനെ പല രീതിയിൽ ശല്യപ്പെടുത്തി.
And you know how a little child is irritated by his younger brothers. It's such a temptation to get angry.
ഇങ്ങനെ സഹോദരങ്ങളെല്ലാവരും കൂടെ ശല്യപ്പെടുത്തുമ്പോൾ ഈ കൊച്ച് ഈ 12 വയസ്സുകാരന് കോപപ്പെടുവാൻ എത്ര പരീക്ഷയാണുള്ളത്.
All of us have had experience with our brothers and sisters irritating us, right?
നമുക്ക് എല്ലാവർക്കും നമ്മുടെ സഹോദരങ്ങൾ നമ്മെ ഇപ്രകാരം ബുദ്ധിമുട്ടിക്കുന്നത്,
when we were small at home,
നമ്മൾ വീട്ടിൽ ചെറുതായിരുന്നപ്പോൾ ഇപ്രകാരം നമ്മെ ശല്യപ്പെടുത്തുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ.
We didn't forgive them easily.
വളരെ എളുപ്പത്തിൽ നമ്മൾ അവരോടൊന്നും ക്ഷമിച്ചിട്ടില്ല.
You try to get me, I'll teach you a lesson. That's how we treat them.
അന്ന് പെരുമാറിയത് നീ എന്നോട് ഇങ്ങനെ കാണിച്ചോ, ഞാൻ നിനക്ക് കാണിച്ചു തരാം.
But Jesus never did it.
എന്നാൽ യേശു ക്രിസ്തു അങ്ങനെ ചെയ്തില്ല.
we enjoy making that person suffer for trying to hurt us.
എന്നെ മുറിപ്പെടുത്തിയതുകൊണ്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കുന്നത് നാം സന്തോഷപ്പെടുന്നു, സന്തോഷിക്കുന്നു.
There is an enjoyment in getting angry with somebody.
ഒരു വ്യക്തിയോട് കോപപ്പെടുന്നതിൽ ഒരു സന്തോഷമുണ്ട്.
There is an enjoyment in making a person suffer for harming us.
നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തിക്ക് കഷ്ടം കൊണ്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരു സന്തോഷം അനുഭവിക്കാറുണ്ട്.
Somebody who took us to court, he himself gets jailed, we get happy.
നമ്മെ കോടതിയിലേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തി അവനെ ജയിലിൽ പിടിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ട്.
But to say no, I will not be happy, I don't want anything bad to happen to him,
avane oru thinmayum bavikkirathu avante thinmayil nan sandoshikkilla ennu parayumbol,
the opposite of enjoyment, which is suffering.
Ee aaswadanathinte sandoshathinte edire
kashtada. Whenever you are tempted to anything,
നിങ്ങൾ ഏത് കാര്യത്തിന് പരീക്ഷിക്കപ്പെടുമ്പോഴും,
there are two roads open in front of you,
നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികൾ തുറന്നിരിക്കുന്നു.
Enjoy by hitting back,
നിങ്ങൾ തിരിച്ചടിച്ച് ആസ്വദിക്കുക.
Or suffer by keeping quiet,
അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്ന് കഷ്ടം അനുഭവിക്കുക.
Jesus always suffered.
യേശു എപ്പോഴും കഷ്ടത തിരഞ്ഞെടുത്തു.
Whether the Pharisees called him the devil,
പരീശന്മാർ അവനെ പിശാച് എന്ന് വിളിച്ചപ്പോഴും,
sometimes the Jews called him, we were not born in fornication like you were born from your mother,
നിന്റെ അമ്മയിൽ നിന്ന് നീ വ്യഭിചാരത്തിൽ ജനിച്ചതുപോലെ ഞങ്ങൾ അങ്ങനെയല്ല ജനിച്ചത് എന്ന് പോലും അവനെ തിട്ടിക്കൊണ്ട് അവർ സംസാരിച്ചു.
Imagine insulting your mother, that
നിന്റെ അമ്മയെ നിന്ദിക്കുന്ന ഇപ്രകാരമുള്ള വാക്കുകൾ.
They didn't know that he was born of a virgin by the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ ഒരു കന്യക ജനനമാണ് അവനുണ്ടായതെന്ന് അവർക്കറിയില്ലായിരുന്നു.
Jesus suffered saying, let them think I was born in fornication.
യേശു ക്രിസ്തു തന്റെ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ജനിച്ചത് എന്ന് അവർ ചിന്തിച്ചു കൊള്ളട്ടെ.
Even though we say we are Christians, we love our dignity so much.
നാം ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നെങ്കിലും നമ്മുടെ മാന്യതയെ വളരെ അധികം സ്നേഹിക്കുന്നവരാണ്.
We haven't died.
നാം ഇതുവരെ മരിച്ചിട്ടില്ല.
We are not willing to suffer.
നാം കഷ്ടം അനുഭവിക്കാൻ മനസ്സുള്ളവരല്ല.
That is why even after so many years of sitting in CFC, you are still defeated.
അതുകൊണ്ടാണ് സി എഫ് സി സഭയിൽ അനേക വർഷങ്ങൾ ഇരുന്നതിന് ശേഷം ഇപ്പോഴും നിങ്ങൾ
പരാജയപ്പെട്ടവരായിരുന്നു.
സി എഫ് സി സഭയിൽ ഇരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജയം സഹായകമാക്കുവാൻ
കഴിയും.
നിങ്ങൾ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ജയം അനുഭവിക്കുവാൻ
കഴിയും.
കഴിഞ്ഞ വർഷം സി എഫ് സി സഭയിൽ വന്ന ഒരു വ്യക്തി ഇപ്രകാരം ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിനെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവർ നിങ്ങൾക്ക് മുമ്പായിട്ട്
പോകും.
നമുക്ക് പല കാര്യങ്ങൾ അറിയാമെന്നുള്ള അറിവിലാണ് നാം പ്രശംസിക്കുന്നത്. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുക.
ഹൗ ഓഫൻ?
എപ്പോഴൊക്കെ?
ജീസസ് സെഡ് കാരി ദി ക്രോസ് എവരി ഡേ.
അനുദിനവും കുരിശടുത്തന്നെ അനുഗമിക്കുക എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്.
2 Corinthians 4.
രണ്ട് കൊരിന്ത്യർ 4:4.
2 Corinthians 4.
രണ്ട് കൊരിന്ത്യർ 4.
He didn't say every day.
എല്ലാ നാളും എന്നല്ല പൗലോസ് പറഞ്ഞത്.
2 Corinthians 4:10.
രണ്ട് കൊരിന്ത്യർ 4:10.
Not every day, but always.
യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങൾ യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. എപ്പോഴും.
Always means many times a day, 24 hours.
എപ്പോഴും എന്നാൽ ദിവസത്തിൽ പല പ്രാവശ്യം മണിക്കൂർ.
What I have to carry in me?
ഞാൻ എന്താണ് എന്നീ വഹിക്കേണ്ടത്?
The dying of Jesus.
ഞാൻ എപ്പോഴും യേശുവിന്റെ മരണം ശരീരത്തിൽ
വഹിക്കുന്നു. The dying that Jesus had every day in his life.
യേശുവിന്റെ ജീവിതത്തിൽ ഓരോ നാളും യേശു വഹിച്ച ആ മരണം.
What was the dying that Jesus had every day in his life?
ഓരോ ദിവസവും യേശുവിന് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മരണം എന്താണ്?
Only one thing.
ഒരു കാര്യം മാത്രം.
Dying to every temptation with which he was tempted.
അവൻ പരീക്ഷിക്കപ്പെട്ട ഓരോ പരീക്ഷയിലും തന്റെ സ്വയത്തിന് മരണം.
I want to carry in my body that same dying to temptation.
എന്റെ ശരീരത്തിൽ ഞാൻ അതേ മരണം പരീക്ഷിക്കപ്പെടുമ്പോൾ അതേ മരണം ഞാൻ വഹിച്ചു
കൈപ്പിനെതിരെയുള്ള
അസൂയക്കെതിരെയുള്ള നികളത്തിന് വേണ്ടിയുള്ള പരീക്ഷ, കോപത്തിന്റെ പരീക്ഷ, മുറിപ്പെടുവാനുള്ള പരീക്ഷ, സ്ത്രീയെ മോഹിക്കുവാനുള്ള പരീക്ഷ, ആവശ്യമില്ലാതെ കൂടുതൽ കൂടുതൽ പണം
സ്വായത്തമാക്കാനുള്ള,
എന്നെ മുറിപ്പെടുത്തിയ വ്യക്തിക്കെതിരെ ഉള്ള കോപിക്കുവാനുള്ള പരീക്ഷ,
മെനി ടൈംസ് എ ഡേ.
ഒരു ദിവസത്തിൽ മരിക്കുക, മരിക്കുക, മരിക്കുക.
And when we do that,
നാം അപ്രകാരം ചെയ്യുമ്പോൾ
this is the good news.
ഇതാണ് നല്ല വാർത്ത.
Wherever God sees a death, a dying to self in his children, he will reward them with a resurrection.
ഏതൊരു ദൈവമകന്റെ മകളുടെ ജീവിതത്തിലും സ്വയത്തിനുള്ള ഒരു മരണത്തെ ദൈവം കാണുമ്പോൾ അവിടെ ഒരു ഉയർപ്പിനെയും ദൈവം
കൊടുക്കും.
മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ ഓരോ പ്രാവശ്യവും ഞാൻ മരിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന യേശുവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടുന്നു.
Do you find the life of Jesus being manifested more and more and more in your body?
നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ കൂടുതലായിട്ട് യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ?
You still have many areas of unconscious sin.
നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലും അബോധപൂർവമായ പാപമുണ്ട്.
Many giants in the northern part of Canaan you still haven't seen.
നിങ്ങൾ കാണാത്ത കനാൻ ദേശത്തിൽ പല മലന്മാരും ഉണ്ട്.
Giants of pride.
നിഗളത്തിന്റെ മല്ലന്മാർ.
Giants of selfishness.
സ്വാർത്ഥതയുടെ മല്ലന്മാർ.
But you haven't seen them yet.
നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല.
But the ones you see,
എന്നാൽ നിങ്ങൾ കണ്ട
യുവാക്കളെ to death,
നിങ്ങൾ അവയെ
മരണത്തിലേൽപ്പിക്കുന്നു. Becomes the property of the Lord, that part of Canaan.
ആ കനാന്റെ ഭാഗം കർത്താവിന്റെ ഭാഗമായി മാറുന്നു, സ്വന്തമായി മാറുന്നു.
That is the life of Jesus comes into that area of your life.
അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ മേഖലയിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ കടന്നു വരുന്നു.
And our whole life is to progressively occupy more and more of the land of Canaan.
കൂടുതൽ കൂടുതലായിട്ട് കനാൻ ദേശം നമ്മുടെ മുഴുവൻ ജീവിതവും ആ കനാൻ ദേശത്തെ സ്വായത്തമാക്കും.
Now remember one thing.
നിങ്ങൾ ഒരു കാര്യം ഓർക്കുക.
That someone who is more mature than you will naturally have light on more sin than you have.
നിങ്ങൾക്കുള്ളതിനെക്കാട്ടിലും കൂടുതൽ പക്വതയുള്ള മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾക്കുള്ള വെളിച്ചത്തെക്കാൾ കൂടുതൽ വെളിച്ചം ഉണ്ടാവും.
That is like saying a 10th standard student will know more about mathematics than a 4th standard student.
നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ കണക്കിനെ കുറിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അറിയാം എന്നതുപോലെയാണ്.
A more mature believer will have more light on pride.
കൂടുതൽ പക്വതയുള്ള ഒരു ക്രിസ്ത്യാനിക്ക് നിഗളത്തെ കുറിച്ച് കൂടുതൽ വെളിച്ചമുണ്ടാവും.
More pride on light on selfishness.
അല്ലെങ്കിൽ സ്വാർത്ഥതയെ കുറിച്ച് കൂടുതൽ വെളിച്ചമുണ്ടാവും.
More light on jealousy.
അസൂയയെ കുറിച്ച് കൂടുതൽ വെളിച്ചമുണ്ടാവും. കൈപ്പിനെ കുറിച്ച്,
getting offended,
മുറിപ്പെടുന്നതിനെ
കുറിച്ച്, love of money,
പണസ്നേഹത്തെ കുറിച്ച്,
all these things he will have more light.
ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവന് കൂടുതൽ വെളിച്ചമുണ്ടാവും. എന്നാൽ
you must remember this also.
എന്നാൽ നിങ്ങൾ ഈ കാര്യവും ഓർക്കണം.
Sometimes one man is occupied one area of Canaan, but there are other areas not occupied even in a mature believer.
എന്നാൽ ഒരു പക്വതയുള്ള വിശ്വാസിയുടെ ജീവിതത്തിൽ പോലും ചില മേഖലകൾ അവിടെ മലന്മാരുണ്ട്, മലന്മാരെ കീഴടക്കിയിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം.
You may have conquered those areas where he has not conquered.
അവിടെ ആ പക്വതയുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അദ്ദേഹം കീഴടക്കാത്ത ചില മേഖലകളെ നിങ്ങൾ
കീഴടക്കിയിട്ടുണ്ടാകും.
കനാന്റെ കിഴക്ക് ഭാഗത്തുള്ള ചില മേഖലകൾ നിങ്ങൾ കീഴടക്കിയിട്ടുണ്ട്, എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചില മേഖലകൾ അദ്ദേഹം കീഴടക്കിയിട്ടില്ല.
സോ യു മേ സീ സംതിങ് ഈവൻ ഇൻ എ മച്യൂർ ബിലീവർ which you have conquered and he has not conquered.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കീഴടക്കിയ ഒരു കാര്യം, എന്നാൽ നിങ്ങൾ പക്വതയുള്ള മറ്റൊരു വിശ്വാസിയിൽ അദ്ദേഹം കീഴടക്കാത്ത ഒരു കാര്യം നിങ്ങൾ കണ്ടെന്ന് വരാം.
But don't despise him.
എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ നിന്ദിക്കരുത്.
Because he has conquered 10 more areas which you haven't conquered in some other area.
മറ്റു പല മേഖലകളിലും നിങ്ങൾ കീഴടക്കാത്ത 10 അധികം മേഖലകൾ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്.
That's why the Bible says judge nothing till the Lord comes.
അതുകൊണ്ടാണ് കർത്താവ് വരും വരെ നിങ്ങൾ ഒരു കാര്യത്തെയും വിധിക്കരുത്.
That is the safest thing.
അതാണ് ഏറ്റവും നല്ല സുരക്ഷിതമായ കാര്യം. മറ്റു വിശ്വാസികളെ നിങ്ങൾ വിധിക്കരുത്.
ജഡ്ജ് യുവർ സെൽഫ്.
നിങ്ങളെ തന്നെ വിധിക്കുക.
സീ വിച്ച് ഈസ് ദ ജയന്റ് ഐ ഹാവ് ടു കോൺക്വർ.
ഞാൻ കീഴടക്കേണ്ട മല്ലൻ ഏതാണ്?
നോട്ട് വിച്ച് ഈസ് ദ ജയന്റ് ഹി ഹാസ് ടു കോൺക്വർ.
അദ്ദേഹം കീഴടക്കേണ്ട മല്ലൻ ഏതാണ് എന്നല്ല.
വി മസ്റ്റ് ഫിക്സ് ഔർ ഐസ് ഓൺ ദ ലോർഡ്.
നാം കർത്താവിൽ നമ്മുടെ കണ്ണുകളെ ഉറപ്പിക്കണം.
സഫർഡ് ആൻഡ് കോൺക്വർഡ് എവരിതിങ്.
അവനെ പ്രകാരം എല്ലാത്തിലും
and
കഷ്ടത തിരഞ്ഞെടുത്ത് കീഴടക്കി.
I have to follow him.
അവനെ നാം അനുഗമിക്കണം.
Always bearing in our body the dying of Jesus.
എപ്പോഴും ക്രിസ്തുവിന്റെ ജീവനെ, ക്രിസ്തുവിന്റെ മരണത്തെ നമ്മുടെ ജീവിതത്തിൽ വഹിച്ചുകൊണ്ട്.
This is the meaning of Paul saying in Philippians 3.
ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്.
When you understand this, many portions of scripture become alive to us.
ഈ കാര്യം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിലുള്ള പല കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചോളം ജീവനുള്ളതായിരിക്കും.
ഫിലിപ്പിലേഖനം
3-ാം അധ്യായം 10-ാം വാക്യം.
That I may know Jesus and the power of his resurrection.
അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അറിയുന്നത്.
Is he talking about the resurrection of his body finally?
അവസാന നാളിലുള്ള അവന്റെ മരണത്തിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ നിന്നുള്ള ഉയർപ്പിനെ കുറിച്ചാണോ അവർ സംസാരിക്കുന്നത്?
ഇരുപത്തൊന്നും
വാക്യങ്ങളിൽ യേശു ക്രിസ്തു വരുമ്പോൾ എന്റെ മർത്യ ശരീരത്തെ മരിച്ചു കിടക്കുന്ന എന്നെ ഉയർപ്പിക്കുമെന്ന് എന്നാൽ ആ ഉയർപ്പിന് മുമ്പ്
ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് എ പാർട്ട് ഓഫ് ദി റെസറക്ഷൻ ഇൻ മൈ ലൈഫ് ടുഡേ.
ഇന്ന് ഞാൻ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു.
ആൻഡ് ദാറ്റ് ഈസ് ബൈ പുട്ടിംഗ് സെൽഫ് ടു ഡെത്ത് ഇൻ സം ഏരിയസ് വേർ ഗോഡ് ഗിവ്സ് മീ ലൈഫ്.
എനിക്ക് ദൈവം വെളിച്ചം തരുന്ന ആ മേഖലകളിൽ എന്റെ സ്വയത്തെ മരണത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നതിലൂടെയാണ്.
വൈ ഷുഡ് ബി നോട്ട് ജഡ്ജ് അനദർ പേഴ്സൺ.
എന്തുകൊണ്ടാണ് നാം മറ്റൊരു വ്യക്തിയെ വിധിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം?
വി സേ ഗോഡ് മേ നോട്ട് ഹാവ് ഗിവൻ ഹിം ലൈഫ് ഓൺ ദാറ്റ് ഇയർ.
ആ പ്രത്യേക മേഖലയിൽ ആ വ്യക്തിക്ക് ദൈവം വെളിച്ചം കൊടുത്തിട്ടുണ്ടാവുകയില്ല.
ഹി ഹാസ് നോട്ട് യെറ്റ് കം ടു ദാറ്റ് ഏരിയ ഓഫ് ചൈന.
കനാന്റെ ആ മേഖലയിലേക്ക് അവൻ ഇതുവരെ വന്നിട്ടുണ്ടാവുകയില്ല.
യു കോൺക്വേർഡ് ഇറ്റ് എ ഫ്യൂ ഇയേഴ്സ് അഗോ ആൻഡ് യു ഹാവ് ഗോൺ ഓൺ.
ഒരുപക്ഷെ നിങ്ങൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ആ മേഖലയെ കീഴടക്കി നിങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ടാവും.
ഹി ഈസ് സ്റ്റിൽ ഫൈറ്റിംഗ് ഇൻ സം अदर ഏരിയ.
അദ്ദേഹം മറ്റു ചില മേഖലകളിൽ അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുകയാണ്.
മേബി ഹി ഹാസ് കോൺക്വേർഡ് സം ഗ്രൗണ്ട് യു ആർ നോട്ട് കോൺക്വേർഡ്.
നിങ്ങൾ കീഴടക്കാത്ത മറ്റു ചില മല്ലന്മാരെ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്.
Concentrating on the eastern area of Canaan, he's been concentrating on the western area, he's conquered some giants you have not even seen.
നിങ്ങൾ കനാന്റെ കിഴക്ക് ഭാഗത്ത് ആണ് നിങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പടിഞ്ഞാറ് ഭാഗത്തുള്ള പല മല്ലന്മാരെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തിട്ടുണ്ടാവും.
Sometimes you see in a young believer some wonderful quality that you don't even see in an older believer.
അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയിൽ മുതിർന്ന പ്രായമുള്ള ഒരു വ്യക്തിയിൽ പോലും കണ്ടെത്തുവാൻ കഴിയാത്ത പല നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ
കഴിയുന്നത്.
അതുകൊണ്ടാണ് നാം ആരെയും വിധിക്കുവാൻ പാടില്ല എന്ന് ദൈവവചനത്തിലെ ഈ ലളിതമായ പ്രമാണങ്ങൾ നിങ്ങൾ
മനസ്സിലാക്കി
നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷഭരിതമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും
പറഞ്ഞിട്ടുള്ളത് but always judge themselves.
തങ്ങളെ തന്നെ വിധിക്കുകയും മറ്റാരെയും ഒരിക്കൽ പോലും വിധിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ.
I want to say that to all of you young people.
നിങ്ങൾ ചെറുപ്പക്കാരായ നിങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ,
I know from my life what a tremendous temptation it is to judge other people.
മറ്റു വ്യക്തികളെ വിധിക്കുക എന്നുള്ളത് എത്ര വലിയ ഒരു പരീക്ഷയാണ് എന്ന് എനിക്കറിയാം. എന്റെ
ജീവിതത്തിൽ I was converted at the age of 20. Nobody told me this.
20 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അന്ന് ആരും എന്നോട് ഈ കാര്യം പറഞ്ഞില്ല.
Nobody told me stop judging others and judge yourself only.
മറ്റ് വ്യക്തികളെ നീ വിധിക്കരുത്, നിന്നെ തന്നെ മാത്രമേ നീ വിധിക്കാവൂ എന്ന് ആരും എന്നോട് പറഞ്ഞില്ല.
I would have been a much happier person.
അന്ന് എന്നോട് ഞാൻ അത് കേട്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സന്തോഷമുള്ള വ്യക്തിയായി മാറുമായിരുന്നു.
I learned this all much later.
എന്നാൽ ആളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്.
Don't judge anyone till Jesus comes.
യേശു ക്രിസ്തു വരുന്നതുവരെ ഒരു വ്യക്തിയെയും നിങ്ങൾ വിധിക്കരുത്.
That is in the word of God in 1 Corinthians and 4.
ഒന്ന് കൊരിന്ത്യർ 4 അധ്യായത്തിൽ നമുക്ക് അതുവായി ഒന്ന് കൊരിന്ത്യർ 4 അധ്യായം 5 വാക്യം.
Don't pass judgment before the time.
സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്.
When is the time?
എപ്പോഴാണ് സമയം?
Wait till the Lord comes.
കർത്താവ് വരുവോളം.
Then he will bring to light two things.
അന്ന് അവൻ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവൻ
വെളിപ്പെടുത്തുന്നുണ്ട്.
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന എല്ലാ
കാര്യങ്ങളും
മറ്റുള്ളവരിൽ നിന്നും അവൻ മറച്ചു വെക്കുവാൻ
ശ്രമിക്കുക.
പല നല്ല കാര്യങ്ങൾ അവൻ ചെയ്തതിന്റെ ഉദ്ദേശത്തെയും ദൈവം
വെളിപ്പെടുത്തും.
അപ്പോഴാണ് ദൈവത്തിൽ നിന്നും ഓരോ വ്യക്തിക്കും പുകഴ്ച. നിങ്ങളുടെ ജീവിതത്തിൽ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, ഇതിനനുസരിച്ചാണ് നിങ്ങളെ ദൈവം വിധിക്കുവാൻ
പോകുന്നത്.
അന്ന് എല്ലാവരുടെ ജീവിതവും ഒരു വീഡിയോ സ്ക്രീൻ പോലെ വെളിച്ചത്ത് വരുമ്പോൾ
അന്ന്
നിങ്ങൾക്ക് ഓരോ വ്യക്തിയും വിധിക്കുവാൻ ആ ദിവസം മുമ്പന്മാരായിരിക്കുന്ന പലരും പുമ്പന്മാരായി
മാറും.
പുറകിൽ പിൻപന്മാരെന്ന ചിലർ മുമ്പന്മാരാകുമ്പോൾ അവരുടെ ജീവിതം എത്ര നല്ലതായിരുന്നു എന്ന് നിങ്ങൾ കാണും.
മുമ്പന്മാരായിരുന്ന
എല്ലാവരും പിൻപന്മാരാകുമെന്നല്ല പറഞ്ഞത്, ചിലർ ചില ദൈവഭക്തരായ മൂപ്പന്മാരുണ്ട്. ചില മൂപ്പന്മാർ കാപട്യക്കാരായിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവം അവരെ അവരെ അവരുടെ ജീവിതം പുറത്തു കൊണ്ടുവരും.
ഐ ഹാവ് സീൻ ത്രൂ ദ ഇയേഴ്സ് ഇൻ സിഎഫ്സി ചർച്ചസ് ഇൻ 40 ഇയേഴ്സ്
കഴിഞ്ഞ 40 വർഷമായി സിഎഫ്സി സഭകളിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഇഫ് ആൻ എൽഡർ ബ്രദർ ഹാസ് ഗോട്ട് എ സീക്രട്ട് ജെലസി ഓഫ് സംവൺ,
ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരു രഹസ്യമായ സ്വയം സൂക്ഷിക്കുന്ന ഒരു മൂത്ത സഹോദരൻ ഉണ്ടെങ്കിൽ,
He's got a desire for prominence.
അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന സ്ഥാനത്തിന് വേണ്ടിയുള്ള താല്പര്യമുണ്ടെങ്കിൽ,
or a desire to put down another elder so that he comes up.
അല്ലെങ്കിൽ മറ്റൊരു മൂപ്പനെ താഴേക്ക് കൊണ്ടുവന്ന് തനിക്ക് മുമ്പോട്ട് വരണമെന്നുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ,
God may wait 15-20 years, but he will expose him finally.
15-20 വർഷം ദൈവം കാത്തിരുന്നെന്ന് വരാം, പക്ഷേ അവസാനം നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും.
Some of you don't know all that has happened.
സഭകളിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല.
ഐ നോ,
എനിക്കറിയാം.
ഐ നോ ദ റീസൺ വൈ സം പീപ്പിൾ സം എൽഡേഴ്സ് ഫെൽ അവേ ഫ്രം us.
നമ്മിൽ നിന്നും ചില മൂപ്പന്മാർ എന്തുകൊണ്ടാണ് വിട്ടുപോയത് എന്നതിന്റെ കാരണം എനിക്കറിയാം.
ബിക്കോസ് ദീസ് ഹിഡൻ തിങ്സ് വിച്ച് അദേഴ്സ് ഡിഡ് നോട്ട് നോ,
മറ്റുള്ളവർ അറിയാത്ത മറ്റ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ അവർ ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ട്.
ഗോഡ് സോ ഇറ്റ് ആൻഡ് എക്സ്പോസ്ഡ് ഇറ്റ്.
ദൈവം അത് കണ്ടു, ദൈവം അത് ദൈവത്തിന്റെ സമയത്ത് പുറത്തു കൊണ്ടുവന്നു.
ആൻഡ് ഗോഡ് സേസ് You are jealous of somebody else coming up above you.
നിങ്ങളുടെ മുകളിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് വരുന്നതിന് നിങ്ങൾക്ക് അസൂയയുള്ളവനാണോ?
And I will push you down.
അങ്ങനെയെങ്കിൽ നിങ്ങളെ ഞാൻ തള്ളി താഴെയിടും.
God will only oppose the proud.
ദൈവം നിഗളികളോട് മാത്രമാണ് എതിർത്തു നിൽക്കുക.
And he will exalt the humble.
താഴ്മയുള്ളവരെ അവൻ ഉയർത്തും.
And there is no partiality with God.
ദൈവത്തിന് മുഖപക്ഷമില്ല.
So it is God who does it.
ദൈവമാണ് അത് ചെയ്യുന്നത്.
Man doesn't do it.
മനുഷ്യനല്ല അത് ചെയ്യുന്നത്.
God appoints an elder, God removes an elder.
ദൈവം ഒരു മൂപ്പനെ നിയമിക്കുന്നു, ഒരു മൂപ്പനെ ദൈവം നീക്കുന്നു.
God himself does it.
ദൈവം തന്നെയാണ് ചെയ്യുന്നത്.
When they fall away, I'm not surprised.
അവരെ പ്രകാരം വിട്ടുപോകുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറില്ല.
You may be surprised because you don't know all the factors.
നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയില്ലെന്ന് വരാം.
Oh, how did that good brother go away?
എങ്ങനെയാണ് ആ നല്ല സഹോദരൻ വിട്ടുപോയത്?
Don't worry, don't judge him. One day God will show the real reason.
നിങ്ങൾ ഇപ്പോൾ വിധിക്കേണ്ട ആവശ്യമില്ല, യഥാർത്ഥത്തിലുള്ള കാരണം എന്താണ് എന്ന് ഒരു ദിവസം ദൈവം വെളിപ്പെടുത്തും.
Let it be a warning to you.
എന്നാൽ നിങ്ങൾക്ക് അതൊരു മുന്നറിയിപ്പായിരിക്കട്ടെ.
That it can happen to you also.
നിങ്ങൾക്കും അത് സംഭവിക്കാം.
The Bible says, let him who thinks he stands be careful lest he fall.
നിൽക്കുന്നവനെ തോന്നുവൻ താൻ വീഴാതിരിക്കുവാനായിട്ട് സൂക്ഷിക്കട്ടെ എന്ന് ദൈവവചനം
പറയുന്നു. All of us must walk in humility.
നാം എല്ലാവരും താഴ്മയിൽ നടക്കണം.
Lord, that person was so much better than me, but he fell. Where am I?
കർത്താവെ, എന്നെക്കാട്ടിലും വളരെ നല്ലവനായിരുന്നു ആ വ്യക്തി, വീണുപോയല്ലോ കർത്താവെ. എന്നിലും മുമ്പിൽ
പോയിട്ടുണ്ട്
എന്നാൽ അവൻ വീണുപോയല്ലോ.
കർത്താവെ,
ഞാൻ ഭയത്തോടെ ഞാൻ ഞാൻ എനിക്കാരെയും കർത്താവെ ഞാൻ വിധിക്കുന്നു. എന്നെ തന്നെ വിധിക്കട്ടെ കർത്താവെ. കർത്താവെ, എന്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ
വിധിക്കട്ടെ.
എന്റെ ജീവിതത്തിന്റെ പറഞ്ഞിരിക്കുന്ന മേഖലകൾ, എന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശ്യങ്ങൾ,
ഓരോ
ദിവസവും യേശുക്രിസ്തു ജനത്തിൽ കഷ്ടം അനുഭവിച്ച പോലെ കഷ്ടം അനുഭവിച്ചു.
സ്ഥാനത്തിനോ
മാനത്തിനോ പണത്തിനോ കർത്താവെ എന്റെ ഹൃദയത്തിൽ ഒരിടവുമില്ല,
സഭയിലുമില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ബി എ സർവന്റ്.
കർത്താവെ, സഭയിലും ഒരു
വേലക്കാരനായി
എന്റെ കൂട്ട സഹോദരങ്ങളുടെ കാൽപാദം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ.
ഈവൻ വെൻ ഐ പ്രീച്ച് എ സെർമൻ, ഇറ്റ് മസ്റ്റ് ബി എ വേ ഓഫ് വാഷിംഗ് പീപ്പിൾസ് ഫീറ്റ്.
കർത്താവെ, ഞാൻ ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ പോലും ആളുകളുടെ പാദം കഴുകുന്ന രീതിയിൽ പ്രസംഗിക്കാൻ എന്നെ സഹായിക്കുന്നു.
സെർമൻ ഇസ് ലൈക്ക് എ ഹാമർ.
ചിലരുടെ പ്രസംഗം ഒരു ചമ്മട്ടികൊണ്ട് അടിക്കുന്നത് പോലെ,
ഹിറ്റിംഗ് പീപ്പിൾ ഓൺ ദ ഹെഡ്.
അവർ ആളുകളുടെ തലയിൽ അടിക്കുകയാണ്.
Jesus never came with a hammer.
യേശുക്രിസ്തു ഒരു ചുറ്റികയുമായിട്ടല്ല വന്നത്.
He says with the washing of water by the word he cleanses his church.
അവൻ വചനമാകുന്ന വചനത്താൽ കഴുകി ആളുകളെ
ശുദ്ധീകരിക്കും.
ആളുകളുടെ പാദം കഴുകിയപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാം.
Ephesians 5:26.
ലേഖനം 5:26 വാക്യം.
Jesus sanctifies and cleanses the church by the washing of water with the word of God.
അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കുന്നു.
So the bucket of water was like the word of God.
അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ബക്കറ്റിലെ വെള്ളം അത് ദൈവവചനം പോലെയാണ്.
He was washing the disciples' feet. That is the way we are to preach God's word, to wash people's feet.
ആളുകളുടെ പാദം നാമം കഴുകുന്നത് യേശുക്രിസ്തു പ്രകാരം ചെയ്തതുപോലെ വചനം കൊണ്ട് ആളുകളുടെ പാദത്തെ കഴുകുകയാണ് ചെയ്യേണ്ടത്.
I must be at people's feet to wash their feet, not sit on top of their head.
ഞാൻ ആളുകളുടെ തലയിൽ നിന്നുകൊണ്ട് അവരുടെ പാദത്തെ കഴുകുവാൻ എനിക്ക് കഴിയുകയില്ല. അവരുടെ പാദത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് അവരുടെ പാദത്തെ കഴുകുവാൻ കഴിയുക.
I don't have to pour anything on their head. That the Lord will pour the Holy Spirit on them.
അവരുടെ തലയിൽ ദൈവം പരിശുദ്ധാത്മാവിനെ ഒഴിച്ചുകൊള്ളും. ഞാൻ ആരുടെയും തലയിൽ ഒന്നും ഒഴിക്കേണ്ട ആവശ്യം.
I have to be at their feet and wash them with the word of God.
അവരുടെ പാദത്തിൽ ഇരുന്നുകൊണ്ട് അവരുടെ പാദത്തെ ദൈവവചനം കൊണ്ട് കഴുകുകയാണ് ഞാൻ.
All of us can do it.
നമുക്കെല്ലാവർക്കും അത് ചെയ്യുവാൻ കഴിയും.
We must earnestly long for the gift of prophecy.
പ്രവചനത്തിന്റെ ആത്മാവിനായിട്ട് നാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം.
Don't seek for the gift of healing.
രോഗസൗഖ്യത്തിന്റെ വരത്തിന് വേണ്ടിയല്ല അന്യഭാഷ വരത്തിന് വേണ്ടി പോലുമല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്.
1 Corinthians 14:1 says,
ഒന്ന് കൊരിന്ത്യർ 14:1 നാം ഇപ്രകാരം വായിക്കും,
earnestly desire for the gift of prophecy.
വിശേഷാൽ പ്രവചനവരം വാഞ്ചിക്കുകയും.
And what does prophecy mean?
എന്താണ് പ്രവചിക്കുക എന്നതിന്റെ അർത്ഥം? മൂന്നാം വാക്യം,
to speak to people for edification, exhortation, consolation.
പ്രവചിക്കുന്നവൻ ആത്മിക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും.
All of us must earnestly desire that we can speak words that will encourage others.
മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന വചനം സംസാരിക്കുന്നതിനായിട്ട് പ്രവചനവരം നാം വാഞ്ചിക്കും.
And earnestly desire to challenge others to a higher level of life.
മുമ്പോട്ട് ഉയർന്ന ഒരു ജീവിതത്തിനായിട്ട് ആളുകളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സംസാരിക്കുവാനുള്ള വരത്തിനായിട്ട് നാം വാഞ്ചിക്കണം.
Build them up, not tear them down.
അവരെ വലിച്ചു കീറുകയല്ലോ, അവരെ പണിതുയർത്തുവാനുള്ള വരത്തിന് വേണ്ടി നാം വാഞ്ചിക്കണം.
My words, when I speak to people personally or from a pulpit,
ഞാൻ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പുൽപ്പറ്റിൽ നിന്ന്
സംസാരിക്കും,
അതിൽ മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു.
Encourage them.
അവരെ ഞാൻ
ഉത്സാഹിപ്പിക്കണം.
അവരെ ഉയർന്ന ഒരു ജീവിതത്തിലേക്ക് വെല്ലുവിളിക്കുന്നതായിരിക്കും. അവരെ പണിയുന്നതായിരിക്കും. അവരെ വലിച്ചു കീറുന്നതല്ല
ആയിരിക്കും.
പ്രവചനത്തിന്റെ മൂന്ന് അടയാളങ്ങൾ.
Old Testament prophecy was predicting the future.
പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവി പ്രവചിക്കുന്നതായിരുന്നു.
That is very rare in the New Testament. One Agabus among thousands of people.
പുതിയ നിയമത്തിൽ അത് വളരെ വിരളമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരു അഗബസ്.
And they usually speak one sentence.
ഒരു പലപ്പോഴും അവർ ഒരു ഒരു വാക്ക് മാത്രമാണ്. അത് നിറവേറുകയാണെങ്കിൽ അതൊരു യഥാർത്ഥ പ്രവചനമാണ് എന്ന് നമുക്ക്
മനസ്സിലാക്കാം.
ഇന്നത്തെ പല പ്രവാചകന്മാരും അഗബാസിനെ പോലെയല്ല.
Agabus didn't go around collecting money for his prophecy.
താൻ ചെയ്യുന്ന പ്രവചനത്തിന് വേണ്ടി പണം പിരിച്ചുകൊണ്ട് അഗബാസ് നടന്നില്ല.
But here is another type of prophet.
എന്നാൽ ഇവിടെ ഇതാ മറ്റു തരത്തിലുള്ള ഒരു പ്രവാചകൻ.
We read in Acts 15.
അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ നാം വായിക്കും. 32-ാം വാക്യം,
Judas and Silas were also prophets.
യൂദാസും സീലാസും പ്രവാചകന്മാർ ആയിരുന്നു.
They did not just say one sentence like Agabus.
അഗബാസിനെ പോലെ അവർ ഒരു വാക്ക് പറയുകയായിരുന്നു.
They gave a long message and strengthened the brothers and encouraged the brothers.
അവർ പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു.
That is also a prophet.
അവർ അവിടെ പറയുന്നത് യൂദയും സിലാസും പ്രവാചകന്മാരാകുന്നുണ്ട്.
വെരി റെയർ ടു ഫൈൻഡ് സച്ച് പ്രോഫറ്റ്സ് നൗഡേയ്സ്.
ഈ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള പ്രവാചകന്മാരെ കാണുന്നത് വളരെ വിരളമാണ്.
ലോങ് മെസ്സേജ് ആൻഡ് എൻകറേജ് ആൻഡ് സ്ട്രെങ്ത്തൻ പീപ്പിൾ.
ദീർഘമായി സംസാരിച്ച് ആളുകളെ വചനങ്ങളാൽ സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുന്നവർ.
മോസ്റ്റ് പീപ്പിൾ ആഫ്റ്റർ 15-20 മിനിറ്റ്സ് ദേ ആർ ബോറിംഗ്.
15-20 മിനിറ്റ് കഴിഞ്ഞാൽ മിക്കവാറും ആളുകളും
യു മസ്റ്റ് സ്പീക്ക് ഫോർ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിട്ട്
അന്വേഷിക്കണം. ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് നിങ്ങൾ അന്വേഷിക്കണം.
ടു പ്രൊഫസൈ ടു അദേഴ്സ്.
മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ,
ഐ
വെല്ലുവിളിക്കുവാൻ പ്രവചനപരത്തിനായിട്ട് നിങ്ങൾ വാഞ്ചിക്കണം.
ഐ സോട്ട് ദാറ്റ് ഗിഫ്റ്റ് ഫോർ 50 ഇയേഴ്സ് ആൻഡ് ഐ സ്റ്റിൽ സീക്ക് ഇറ്റ് മോർ ടുഡേ.
ഞാൻ ഒരു വർഷമായിട്ട് ആ വരത്തിനായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു.
God won't give it to you if you don't seek for it.
നിങ്ങൾ അന്വേഷിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുകയില്ല.
Is this for sisters also?
ഇത് സഹോദരിമാർക്കും കൂടെയാണ്.
Acts 2:17.
അപ്പോൾ ചില പ്രവൃത്തികൾ 2-ാം അധ്യായം.
I will pour out my spirit. I will pour out my spirit on all mankind. God said.
ദൈവം പറയുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ
ആത്മാവ്.
നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും.
Men and women verse 18.
18-ാം വാക്യം, ദാസന്മാരും ദാസിമാരും.
and they will prophesy. Verse 18.
പഴയ വാക്യം അവരും പ്രവചിക്കും.
Old Testament, it was always a man.
പഴയ നിയമത്തിൽ അത് ഒരു പുരുഷൻ മാത്രമാണ്.
Now all of us can have the Spirit upon us.
ഇന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെടുവാനുള്ള സാധ്യതയുണ്ട്.
They were speaking in tongues there.
അവിടെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു.
When they asked, "What is this?"
എന്താണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് നല്ല പത്രം
പറഞ്ഞു.
അതിനല്ല പത്രം
കൊടുത്തു.
നിങ്ങൾ എല്ലാവരും പ്രവചിക്കും.
You will speak words in your own language.
നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ നിങ്ങൾ
സംസാരിക്കും.
നിങ്ങൾ മറ്റുള്ളവരെ
ഉത്സാഹിപ്പിക്കും.
അവരെ നിങ്ങൾ ബലപ്പെടുത്തും.
I want to say to all of you young girls.
നിങ്ങൾ ഇവിടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ, ചെറുപ്പക്കാരികളായ സഹോദരങ്ങളെ, പ്രവചന വരത്തിനായി നിങ്ങൾ വാഴ്ത്തിക്കുക. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒന്ന് രണ്ട് വാക്കുകളെങ്കിലും സംസാരിക്കുവാനുള്ള വരത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ സെൽഫോണിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ
ഓൾസോ ഇൻ അഡീഷൻ ടു ഓൾ ദാറ്റ് യു സേ say one or two sentences to encourage that person also.
നിങ്ങൾ പറയുന്ന മറ്റെല്ലാ കാര്യങ്ങളോടൊപ്പം നിങ്ങൾ ഒന്ന് രണ്ട് വാക്കുകൾ ആ വ്യക്തിയെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയുക.
Somebody comes to visit your home.
ചില വ്യക്തികൾ നിങ്ങളെ കാണുവാനായിട്ട് വീട്ടിൽ
വരും. All the things you discuss.
നിങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ അതിപ്പറ്റിയിട്ട് സംസാരിക്കുക.
Before they go away, say some words to encourage them and strengthen them also.
ആ വ്യക്തി പോകുന്നതിന് മുമ്പ് ചില വാക്കുകൾ കൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾ താങ്ങുക, ഉത്സാഹിപ്പിക്കുക.
Lord, give me a word to encourage them, strengthen them.
കർത്താവേ, ആ വ്യക്തിയെ താങ്ങുവാൻ, ബലപ്പെടുത്തുവാൻ എനിക്കൊരു വാക്കെന്ന് നൽകണമേ.
Encourage and strengthen one another as husband and wife at home.
ഭർത്താവും ഭാര്യയും എന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം നിങ്ങൾ ഉത്സാഹിപ്പിക്കുക, ബലപ്പെടുത്തുക.
One of us can prophesy.
നമുക്ക് എല്ലാവർക്കും പ്രവചിക്കുവാൻ കഴിയും.
Get rid of criticism and finding faults.
നിങ്ങൾ ആളുകളെ കുറ്റപ്പെടുത്തുന്നതും ആളുകളുടെ കുറ്റം കണ്ടുപിടിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ നിർത്തുക.
സഭയിൽ
പല ആളുകളുടെ ജീവിതത്തിലും പല കുറവുകളും ഉണ്ടായിരിക്കും.
Leave them to God.
അവരെ ദൈവത്തിന് വിട്ടുകൊടുക്കുക.
If they are bad, like God has removed some people already, he will remove those also.
അവരെ തെറ്റ് ഉള്ളവരാണ്. അവരുടെ ജീവിതം ശരിയല്ല എങ്കിൽ ചിലരെ ദൈവം നീക്കിയതുപോലെ അവരെയും ദൈവം ദൈവത്തിന്റെ സമയത്ത് നീക്കിക്കൊള്ളും.
The Lord waited for a long time before he removed Judas Iscariot.
യൂദാസ് ഇസ്കരിയോത്തിനെ നീക്കുന്നതിന് മുമ്പ് ദൈവം ഒത്തിരി നാൾ കാത്തിരുന്നു.
God allowed Demas to work with Paul for a long time, then he removed him one day.
അനേക വർഷങ്ങൾ പൗലോസിനോടൊപ്പം ജോലി ചെയ്യുവാനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിനെ ദൈവം അനുവദിച്ചു, പക്ഷേ അതിനുശേഷം അവനെ നീക്കിക്കളഞ്ഞു.
God may wait a long time before he removes somebody from the church.
സഭയിൽ നിന്ന് ഒരു വ്യക്തിയെ നീക്കുന്നതിന് മുമ്പ് അനേക നാളുകൾ ദൈവം കാത്തിരുന്നെന്ന് വരാം.
So you don't have to do that. God is the one who removes, God is the one who adds.
ദൈവമാണ് ഒരു വ്യക്തിയെ ചേർക്കുന്നത്, ദൈവമാണ് ഒരു വ്യക്തിയെ നീക്കുന്നത്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
I'll show you in closing Acts chapter 2.
അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ കാണിക്കട്ടെ.
This is the mark of a church that God blesses.
ദൈവം അനുഗ്രഹിക്കുന്ന സഭയുടെ അടയാളം ഇതാണ്.
Verse 47.
47-ാം വാക്യം.
The Lord adds to their number those who are being saved.
രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.
God adds.
ദൈവമാണ് സഭയോട് ചേർക്കുന്നത്.
Little by little.
കർത്താവ് കുറച്ചായിട്ട്
സഭയോട്. Those who want to be saved from sin, not anybody.
എല്ലാവരെയുമല്ല, പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ.
And one more verse, which is the opposite of that.
അതിന്റെ എതിരായിട്ടുള്ള മറ്റൊരു വാക്യം കൂടെ ഞാൻ കാണിക്കട്ടെ.
സെഫന്യാവിന്റെ
പുസ്തകം.
How many of you can turn quickly to Zephaniah?
സെഫന്യാവിന്റെ പുസ്തകത്തിലേക്ക് നിങ്ങൾ എത്ര പേർക്ക് വളരെ പെട്ടെന്ന് തിരിക്കുവാനായിട്ട് കഴിയും?
You must know where the Bible books are.
ബൈബിളിലെ പുസ്തകങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അറിയാൻ കഴിയണം.
Have you read it, children?
നിങ്ങൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ?
When you meet Zephaniah in heaven, he'll ask you, "Did you read my book?"
സെഫന്യാവിനെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കാണുമ്പോൾ എന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് സെഫന്യാവ് നിങ്ങളോട് ചോദിക്കും.
Your book, where was that?
സെഫന്യാവിന്റെ പുസ്തകം അത് എവിടെയാണ്?
He said, "I only wrote 2 pages and you didn't read it."
രണ്ട് പേജ് ഞാൻ എഴുതിയിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ അത് വായിച്ചിട്ടില്ലേ? നിങ്ങൾ അത് വായിക്കുക.
സെഫന്യാവ്
3-ാം അധ്യായം. വാക്യത്തിന്റെ മധ്യഭാഗം.
I will remove from your midst your proud exulting ones and no one will ever be proud again in my holy church.
ഞാൻ നിന്റെ മധ്യേ നിന്ന് നിന്റെ ഗർവോല്ലിസ്വന്മാരെ നീക്കിക്കളയും. നീ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നത്
കൊണ്ട്
ആ വിശുദ്ധ പർവ്വതം ഇന്ന് ദൈവത്തിന്റെ സഭയാണ്.
I will remove the proud exulting ones.
അവിടെ ഗർവത്തിൽ ഉല്ലസിക്കുന്ന ആളുകളെ ദൈവസഭയിൽ നിന്ന് നീക്കിക്കളയുന്നു.
I will leave among you verse 12 a humble lowly people.
താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ജനത്തെ അവരുടെ നടുവിൽ.
And they will take refuge in the name of the Lord.
അവരെ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും.
And the Lord said, I'll remove the liars.
കടിവ് പറയുന്നവരെ അവിടെ നിന്ന്
നീക്കിക്കളയുന്നു.
അവരുടെ ശേഷിപ്പുള്ളവർ ഹോഷ്ക്ക് പറയുകയില്ല. അവരുടെ നാവിൽ ചതിവ് ഉണ്ടാവുകയില്ല.
Verse 17, the Lord your God will be in your midst as a victorious warrior.
അതിനെ തുടർന്ന് നാം 17 വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു.
But before that, he's going to remove the proud people.
അതിനു മുമ്പ് അവൻ നിഗളികളെ നീക്കിക്കളയും.
He will add those who want to be saved.
രക്ഷിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന താഴ്മയുള്ളവരെ അവൻ ചേർത്തുകൊള്ളും.
So let's make sure that we are among those who want to be saved from all sin.
പാപത്തിൽ നിന്ന് എല്ലാ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം എന്ന് നാം ഉറപ്പുവരുത്തുക.
Jesus learned obedience to what he suffered. We also are going to learn obedience to what we suffer.
യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചതിലൂടെ അനുസരണം പഠിച്ചതുപോലെ നാമും കഷ്ടം അനുഭവിക്കുന്നതിലൂടെ അനുസരണം പഠിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സർവശക്തനായ പിതാവേ,
please help us to live according to the light we have.
നമുക്കുള്ള വെളിച്ചത്തിന് അനുസരിച്ച് ഞങ്ങൾക്കുള്ള വെളിച്ചത്തിനനുസരിച്ച് ജീവിക്കുവാനാണ് ഞങ്ങളെ
സഹായിക്കുന്നത്.
കൂടുതലായിട്ട് ലഭിച്ച ഞങ്ങളോട് കൂടുതലായിട്ട് അങ്ങ് ചോദിക്കുമല്ലോ.
യു ഹാവ് ഗിവൻ us much more than you have given to many churches in this country.
കർത്താവേ, ഈ രാജ്യത്തിൽ മറ്റ് പല സഭകൾക്ക് കൊടുത്തതിലും വളരെ കൂടുതൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ.
Therefore you will expect more from us than from other churches.
മറ്റ് സഭകളിൽ നിന്നും അങ്ങ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങ് ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുമല്ലോ. കർത്താവേ,
help us Lord.
ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ.
Help me.
എന്നെ സഹായിക്കണമേ.
I know that I will be judged by a much higher standard.
കർത്താവേ, കൂടുതൽ ഉയർന്ന ഒരു നിലവാരത്തിൽ എന്നെ വിധിക്കപ്പെടും എന്നെനിക്കറിയാം.
I know all those who preach here, help them.
കർത്താവേ, ഇവിടെ പ്രസംഗിക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ.
We walk in humility.
താഴ്മയിൽ നടക്കുവാൻ സഹായിക്കണം.
In brokenness.
നുറുക്കത്തിൽ നടക്കുവാൻ സഹായിക്കണം.
Always judging ourselves.
ഞങ്ങളെ തന്നെ കർത്താവേ വിധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ.
Because we still have to see unchristlikeness that remains within us.
കർത്താവേ, ഞങ്ങളിൽ അക്രൈസ്തവമായ പല സ്വഭാവങ്ങളും ഞങ്ങളിൽ ഇപ്പോഴും ഉണ്ടല്ലോ.
Help us to judge ourselves every day and never judge other people.
കർത്താവേ, മറ്റാളുകളെ വിധിക്കാതെ ഞങ്ങളെ തന്നെ ഓരോ ദിവസവും വിധിക്കുവാനാണ് ഞങ്ങളെ സഹായിക്കുന്നത്.
In Jesus' name.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ആമേൻ.
ആമേൻ.